സഹോദരങ്ങളെ, വീണ്ടും വിശുദ്ധ പകൽക്കാലം സഭായോഗവുമായുള്ള ബന്ധത്തില് ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരിക. സഹോദരങ്ങളെ, സഹായിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദേവാലയ നിർമ്മാണം, മനുഷ്യന്റെ ഉള്ളിലെ ദേവാലയ നിർമ്മാണവുമായിട്ടുള്ള ബന്ധത്തിലാണ് നാം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖന 2:22 വാക്യമാണ് നമ്മളുടെ കീ വാക്യം. ആ കീ വാക്യത്തിൽ നാം വായിച്ച് തുടക്കക്കാർക്ക് ഒന്ന് മനസ്സിലായിക്കൊള്ളട്ടെ. ഇതൊരു സന്ദേശ പരമ്പര തന്നെയാണ് ദൈവം തന്നിരിക്കുന്നത്. എ ഫുഡ് ഇൻ ഡ്യൂ സീസൺ, തക്കകാലത്തെ ആഹാരമാണ്. അപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരും. ദൈവം നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിൽ നമ്മളെ പണിതു വരികയാണ് ബൈബിൾ പറയുന്നത്. അത് ക്രിസ്തുവിന്റെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ച ഒരു വ്യക്തിയിൽ നടക്കുന്ന പ്രവൃത്തിയാണ് ഈ സംഭവം. ഇത് ദൈവ ഇഷ്ടമാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില്, എന്നാൽ ഈ ഒരു തലത്തിലേക്ക്, ആ ദേവാലയം പണിയുടെ പൂർണ്ണതയിലേക്ക് ഇന്നത്തെ ക്രിസ്തീയ ജീവിതങ്ങൾക്ക് ഭൂരിഭാഗത്തിന് എത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് എന്നുള്ള ചിന്തകളാണല്ലോ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മളുടെ ടൈറ്റിൽ, കാരണം ഒരു അട്ടിമറി നടന്നു. ഒരട്ടിമറി നടന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം നടന്നത്. കാരണം എന്താണ് മനസ്സിലാണ്. അതുകൊണ്ട് ഇന്നത്തെ ടൈറ്റില് അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം, ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം, ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ടൈറ്റിൽ കേൾക്കുന്നത്. കാരണം അട്ടിമറിക്കപ്പെട്ടു, തല കീഴാക്കപ്പെട്ടു, അതിനെ നേരെയാക്കണം. ഇതിനുവേണ്ടിയ ക്രിസ്തു തന്നെ. ക്രിസ്തുവിന്റെ ദാസന്മാരെല്ലാം പ്രവർത്തിച്ചത് അതേപോലെയാണ്. ഇതുകൊണ്ടാണ് പൗലോസിന്റെ ഒക്കെ സുവിശേഷീകരണ വേളയിൽ കണ്ടു നിന്ന, കേട്ടു നിന്ന ജനം അവരെ കുറിച്ച് പറയുന്ന കമന്റ് ഇങ്ങനെയാണ്: Those they turn the world upside down come hither also. ലോകത്തെ തലകീഴായി മറിക്കുന്നവർ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17:5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. മലയാളം ബൈബിളിലെ ട്രാൻസ്ലേഷൻ അവിടെയും ശരിയല്ല. ലോകത്തെ കലഹിപ്പിച്ചവർ എന്നാണ്. എന്നാൽ ഈ അട്ടിമറി തലകീഴാക്കി കളഞ്ഞു, യഥാർത്ഥ വ്യവസ്ഥയെ മാറ്റിക്കളഞ്ഞു. നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്താൽ ആ വാക്യം കൂടി നിങ്ങൾക്ക് കാണാം. അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അതിന് 6 നിങ്ങൾ 5-6 കൂടി വായിച്ചോട്ടോ, അല്ല 5 ഞാൻ വായിക്കാം. യഹൂദന്മാരെ അസൂയ പൂണ്ടു. അപ്പോ ദൈവദാസന്റെ പ്രസംഗം, പൗലോസിന്റെ പ്രസംഗം അന്നത്തെ ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് അസൂയായിരുന്നു. അത് ഇന്നും അങ്ങനെ തന്നെ, യാതൊരു മാറ്റവും ഇല്ല. യേശുവിന്റെ സമയത്തും യേശുവിനെ കുറിച്ച് പറയുന്നു, യഹൂദന്മാർ അസൂയ കൊണ്ട് അത്ര യേശുവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അപ്പോ ഇവിടെയും യേശുവിന്റെ ശിഷ്യന്മാർക്കും, എല്ലാ ശിഷ്യന്മാരും അല്ല, സത്യശിഷ്യന്മാർ, കള്ള പ്രവാചകന്മാർ അവിടെ ഇടയിൽ ഉണ്ടായിരുന്നു, കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ടായിരുന്നു എന്നൊക്കെ ബൈബിൾ പറയുന്നുണ്ടല്ലോ. അവരെ കുറിച്ചല്ല പറയുന്നത്, അവര് ജനത്തിന് ഇഷ്ടമാണ്. കാരണം അവർ ജനത്തിന് ആഗ്രഹമുള്ളതാണ് അവര് പറയുന്നത്. യഥാർത്ഥ ദാസന്മാർ ദൈവത്തിന് ആഗ്രഹമുള്ളതാണ് പറയുന്നത്. അവരെ നല്ലൊരു പങ്ക് ജനത്തിന് ഇഷ്ടമല്ല, അവരെ നല്ലൊരു പങ്ക് ജനത്തിന് ഇഷ്ടമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനിച്ചപ്പോ, ദൈവസന്നിധിയിൽ ചെയ്ത, എനിക്ക് എന്നെ സംബന്ധിച്ച് കൂടുതലും ഇപ്പോ വണ്ടിയിലിരുന്ന് ധ്യാനിക്കുക, ഓഫീസിലിരുന്ന് ധ്യാനിക്കുക, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് കൃപയാൽ അകത്തെ മനുഷ്യനെയും പുറത്തെ മനുഷ്യനെ രണ്ടാക്കുവാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ട്. പുറത്തെ മനുഷ്യൻ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ ദൈവസന്ധി ജീവിപ്പാൻ ദൈവം എനിക്ക് കൃപ തരുവാനായിട്ട് ഇടയാണ്. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കാരണം രണ്ടും രണ്ടാണ്, രണ്ടും രണ്ടോ, ആത്മമനുഷ്യനും ഇതാ ഭൗതിക മനുഷ്യനും, രണ്ടും രണ്ടാ. അപ്പോ നമുക്ക് കാണാമല്ലോ, അകത്തെ മനുഷ്യൻ നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ബുദ്ധിയല്ല. അപ്പൊ ബുദ്ധി കൊണ്ട് വേറൊരു മണ്ഡലം, ആത്മാവ് കൊണ്ട് വേറൊരു മണ്ഡലം. പക്ഷെ ഞാൻ എപ്പോഴും അത് പ്രിഫർ ചെയ്യുന്നില്ല, കാരണം എന്റെ ഈ സാഹചര്യത്തിൽ ദൈവം എനിക്ക് അത് അനുവദിച്ചിരിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നു, ഇതാ ഇവിടെ പറയാണ്, ലോകത്തെ താഴേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുകയാണ്, മിനക്കെട്ട് യഹൂദന്മാർ അസൂയ പൂണ്ട് മിനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത്. അപ്പോ ഇവരെന്ത് ചെയ്യും, ഇവർക്ക് പറ്റിയ ചില കമ്പനികളെ അങ്ങ് ചേർത്ത്, ദുഷ്ടന്മാരെ, ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുന്നു തെറി വിളിക്കുന്ന തിമ്മ പറയുന്ന കുറെ കൂടി ആളുകളെ സംഘടിപ്പിച്ചിട്ട് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹം ഉണ്ടാക്കി. യാസോന്റെ, യാസോ എന്ന് പറയുന്നത് പൗലോസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ്, ആ യാസോന്റെ വീട് വളഞ്ഞു, അവരെ ജനസമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവരെ കാണാൻ ചെന്ന യോസോനെയും ചില സഹോദരന്മാരെയും നഗരാധിപന്മാരെ അടുക്കിലേക്ക് ഇഴച്ചുകൊണ്ട്, അതായത് അവരെ വലിച്ചുകൊണ്ട് പോവുക ഗവൺമെന്റിന്റെ അടുക്കിലേക്ക്. എന്നിട്ട് പറയാണ്, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. ഭൂലോകത്തെ കലഹിപ്പിച്ചവർ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, നമുക്ക് അതിന് ഇംഗ്ലീഷ് വായിച്ചാൽ കെ ജെ വി എസ് വി അപ്രോ ഇപ്രോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവിടെ എഴുതിയിരിക്കുകയാണ്, ദീസ് ദാറ്റ് ഹാവ് ടേൺഡ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ ആർ കം ഹിയർ ഓൾസോ. ലോകത്തെ, അതിന്റെ പതിനേഴാം വാക്യം അതിന്റെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ലോർഡ് ഐ ലവ് യു. അവിടെ എഴുതിയിരിക്കുകയാണ്, ദീസ് ദാറ്റ് ഹാവ് ടേൺഡ് ദ വേൾഡ് അപ്സൈഡ് ഡൗൺ ആർ കം ഹിയർ ഓൾസോ. ലോകത്തെ തലകീഴായി മറിച്ചവർ ഇവിടെയും വന്നിട്ടുണ്ട്. അതായത് യഥാർത്ഥത്തിൽ പിശാചി അട്ടിമറിച്ചത്, തലയെ താഴെയാക്കിയത് ഇവര് നേരെയാക്കിയാണ്, നേരെയാക്കി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ ആദ്യം മുതലേ ഇതാ അട്ടിമറിക്കുന്ന ഒരു രംഗം കാണുവാനായിട്ട് കഴിയും. പിശാച്, പിശാചിന്റെ കിങ്ഡം, ദൈവത്തിന്റെ കിങ്ഡത്തിന്റെ പ്രവൃത്തികളെ അട്ടിമറിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു തലം വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കി. ലോർഡ് എല്ലാവരും നമ്മൾ ഈ ഒരു ഭാഗം എപ്പോഴും ശ്രദ്ധിച്ചോളെ. എന്നാൽ ഇത് ശ്രദ്ധിക്കാത്ത ഒരു തലമാണ് ഇന്ന് മനുഷ്യർക്കുള്ളത്. കാരണം മനുഷ്യരെല്ലാം ദോഷന്മാരായി എന്ന് ദൈവവചനം പറയും. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കുവാൻ ഒരു പ്രാകൃത മനുഷ്യന് കഴിയത്തില്ല. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്ന പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. കാരണം അവന് പറ്റുന്നില്ല, അവനത് ദോഷത്വം. ജർമ്മ 4:22 അതിന്റെ കാരണം പറയുന്നുണ്ട്, എന്റെ ജനം ദോഷൻ. അവർക്ക്, അവർ ബുദ്ധികെട്ട മക്കളാണ്, അവർ അപ്പനെ അറിയുന്നില്ല, ദൈവത്തെ അവർക്ക് അറിയത്തില്ല, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യാൻ അവർ സമർത്ഥന്മാരാണ്. അവരുള്ളിൽ അത് ഫില്ലേക്കൾക്ക് ജടീക ചിന്തകൾ വളരെ ദൂരം അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നന്മ ചെയ്യാൻ അവർക്ക് അറിഞ്ഞുപോണം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ സാഹചര്യം. അപ്പോ ഈ ഒരു സംഭവം മനുഷ്യരോട് പറഞ്ഞു കൊടുത്താൽ പോലും അവരറിയുന്നില്ല. ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, അട്ടിമറിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം ആരാ സംഭവിച്ചു? പിശാചിനാൽ, പിശാചിന്റെ കിങ്ഡത്താൽ അത് സംഭവിച്ചു. പിശാചിന്റെ കിങ്ഡം, ദൈവത്തിന്റെ കിങ്ഡത്തിൽ ദൈവം ഭൂമിയുടെ ഭരണം മനുഷ്യർക്ക് ഏൽപ്പിച്ചു. പക്ഷേ പിശാചിന്റെ കിങ്ഡം ദൈവത്തിന്റെ കിങ്ഡത്തെ അല്ല തോൽപ്പിച്ചത്, മനുഷ്യരെ തോൽപ്പിച്ചു. അനുസരണക്കേടിൽ കുടുങ്ങി, അട്ടിമറിച്ചു കളഞ്ഞു. ദൈവത്തിന്റെ പദ്ധതി മനുഷ്യരിലുള്ളത് അട്ടിമറിച്ചു കളഞ്ഞു. ദൈവത്തെയല്ല, മനുഷ്യരിലുള്ള ദൈവത്തിന്റെ പദ്ധതിയെ അട്ടിമറിച്ചു. ഏതൊരു തോട്ടം നമുക്കത് കാണാം. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു. എന്നാൽ പിശാച് അതിനേക്കാൾ നല്ലൊരു ഓഫർ ഇട്ട് കൊടുത്തു, നിങ്ങൾ ദൈവത്തെ പോലെയാവും. അപ്പോ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിക്ക, നമ്മളെ ദൈവമാകാൻ ദൈവം വിളിച്ചിട്ടില്ല. ആ ഫൗണ്ടേഷൻ തെറ്റിപ്പോകരുത്. പിശാചാണ് ദൈവമാകാൻ ആഗ്രഹിച്ചത്. ഞാൻ ദൈവത്തോട് അത്യുന്നതനോട് സമന. അതേ ഒരു പദ്ധതിയാണ് പിശാച് ഹവയോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തെ പോലെ എന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ടാണ് തിന്നിരുന്ന് പറഞ്ഞത്. നമ്മളെപ്പോഴും മനസ്സിലായിക്കോളാം, നമ്മളെ ദൈവമാകാനല്ല ദൈവം വിളിച്ചത്, ദൈവപുത്രനായ യേശുവിനോട് അനുരൂപമാകാനാണ് ദൈവം വിളിച്ചത്. റോമയെട്ടിന്റെ 29. എപ്പോഴും ബൈബിളിലെ വചനം നോക്കി കാര്യങ്ങൾ ഉറപ്പിക്കണം. തെറ്റിപ്പോകരുത്, അട്ടിമറി നമ്മുടെ ജീവിതം നടക്കരുത്. പിശാചിന്റെ കീഴിൽ നമ്മളെ അട്ടിമറിച്ച് കളയരുത്. അട്ടിമറിച്ച് കളഞ്ഞാലും തെറ്റിപ്പോയ ദൈവദാസന്മാരും കള്ള പ്രവാചകന്മാരും ഇവർക്കത് തിരുത്താൻ പറ്റില്ല. കാരണം അവർ ഓൾറെഡി തെറ്റിക്കിടക്കുക. തിരുത്തണമെങ്കിൽ ദൈവം തന്നെ നമ്മളോട് ഇടപെടണം. പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർ അവർ അട്ടിമറിച്ചതിനെ നേരെയാ കനടയാണ്. ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കുക. നമ്മൾ ഒരിക്കലും ദൈവമാകാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവപുത്രനായ ക്രിസ്തുവിനോട് അനുരൂപമാകാനാണ് വിളിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, റോമയെട്ടിന്റെ 29, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതൻ ആകേണ്ടതിന്. തന്റെ പുത്രൻ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തു ദൈവപുത്രൻ, തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പോ നമ്മളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, നമ്മളുടെ ആത്മീയ വളർച്ചയുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, ആ ദൈവപുത്രനായ ക്രിസ്തുവിൽ നാം പൂർണരാകണം. ക്രിസ്തുവിൽ ആകുന്ന തലയോളം നാം വളരുമ്പോൾ നാം പിതാവിന്റെ അടുക്കൽ എത്തുകയായി. മനസ്സിലാവുന്നുണ്ടോ? പിതാവിന്റെ ചിന്തകൾ റൈറ്റ് ആയിട്ട് ക്രിസ്തുവിലൂടെ സ്വീകരിക്കുന്നവരായി നമ്മൾ. അപ്പൊ നമ്മുടെ ലക്ഷ്യം നാം മനസ്സിലാക്കുക. അട്ടിമറിക്കപ്പെട്ടു പോകരുത്, അട്ടിമറിക്കപ്പെട്ടു പോകരുത്. നമ്മുടെ ലക്ഷ്യം നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. അപ്പോ ഇവിടെ നാം കാണുന്ന കാര്യം എന്ന് പറയുന്നത് ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികളാണ് ഈ ക്രിസ്തു. അതായത് എന്താണ് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം, അട്ടിമറി, അട്ടിമറി എന്ന് പറയുന്ന ആ സംഭവം നിങ്ങൾ മനസ്സിലാക്കുന്നതിനും മനസ്സിലാക്കുമ്പോൾ ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ തലമുറ ഒന്ന് മനസ്സിലാക്കുക. ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് മത്തായി 7:21-23 നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഭാഗം ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി സഭയും, സഭയാണ് അവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരും യേശുവിനെ കർത്താവായി സ്വീകരിച്ച ജനങ്ങളുമാണ് അവിടെ നിൽക്കുന്നത്. അതിന്റെ അർത്ഥം അവസാനം കർത്താവ് അവരെ അറിയുന്നില്ല എന്ന് പറഞ്ഞ അവരെ ഗെറ്റൗട്ട് പറയുന്നുണ്ട്, എങ്ങോട്ട്? ശരിക്കും പറഞ്ഞാൽ അവർ ചതിക്കപ്പെട്ടു പോയതാ. പക്ഷെ അവരവരുടെ ജീവിതകാലത്ത് ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചു. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, സുവിശേഷം അറിയിച്ചു, രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു, കൃപാവനം പ്രാപിച്ചു, ഒക്കെയുള്ള കാര്യമാണ്. പക്ഷേ അവർ ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികളായിരുന്നു. കാരണം അവസാനം അവർക്ക് അവകാശമാക്കേണ്ട ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിഞ്ഞില്ല. പകര ക്രിസ്തു അവരെ ഗെറ്റൗട്ട് അടിച്ചു. ശരിക്കും പറഞ്ഞാൽ അവർ ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികളല്ലേ? എന്താ കാര്യം? അട്ടിമറിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഈ ഭൂമിയിലെ ജീവിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മാറ്റി യഥാർത്ഥ സൈഡിനെ മോളിലാക്കി റൈറ്റ് ദൈവം ആഗ്രഹിച്ചതുപോലെ ഒരു മനുഷ്യജീവിതം ക്രമപ്പെടുത്തുവാൻ പൗലോസിനെ പോലെയുള്ള ദൈവദാസന്മാർ ഇറങ്ങുമ്പോൾ അവർക്കെതിരെ കൂടുന്ന വമ്പൻ കൂട്ടം ഒരു കൂട്ടം ദൈവദാസന്മാരുണ്ട്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യഹൂദന്മാർ അസൂയവുമുണ്ട്. അവരാരാണ് യഹൂദന്മാർ? അന്നത്തെ ദൈവജനമാണ്, ദൈവദാസന്മാരാണ്, പരീശന്മാരാണ്, ശാസ്ത്രിമാരാണ്, ഗുരുക്കന്മാരാണ്. അവര് ഇതാ ആ പൗലോസിന് എതിർ നിൽക്കുകയാണ്. പൗലോസ് നേരത്തെ അവരുടെ കൂട്ടത്തിലായിരുന്നു, പൗലോസ് നേരത്തെ അവരുടെ കൂട്ടത്തിലായിരുന്നു. ഈ പറഞ്ഞ ഞാനും നേരത്തെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പോലെ സുവിശേഷം പ്രസംഗിച്ച് നടന്നവൻ വ്യക്തിയാണ്, പ്രശസ്തനാകാൻ ആഗ്രഹിച്ച് നടന്ന വ്യക്തിയാണ്. ഇന്ന് എന്നെ ആരും അറിയണ്ട, ഭൂമിയിൽ മുർഗത്തിൽ അറിഞ്ഞാ മതി എന്നുള്ള ചിന്തയുള്ള വ്യക്തിയാണ്. കാരണം ഭൂമിയിൽ അറിഞ്ഞിട്ട് ഒരേ കാര്യവുമില്ല, അത് കൂടുതൽ അപകടമേ ഉണ്ട്. കാരണം മനുഷ്യന്റെ പ്രശംസാവാക്കുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് നന്മയല്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ടാലിയാകാത്ത ഒരു ക്രിസ്തീയ ജീവിതം. ടാലി എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാകും. അവസാനം ഒരു ഒരു ടാലി എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അപ്പോൾ തന്നെ അതൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും കൂടിയാണ്. എനിക്ക് ചില സ്നേഹിതന്മാര്, എന്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും പലരെയും ബാങ്കിൽ ജോലി ചെയ്യുന്നവരെയും അതൊരു അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരെയും കണ്ടിട്ടുണ്ട്. അവര് സമയത്ത് വീട്ടിലെത്താറില്ല പലപ്പോഴും. അപ്പൊ എന്താണെന്ന് അന്വേഷിച്ചു പറഞ്ഞു, ബ്രദറെ ചില കണക്കുകൾ ടാലിയാകില്ല, ഇതിന് ശരിയാക്കിയിട്ട് ഇങ്ങനെ പോകാൻ പറ്റും. ടാലിയാകുക, രണ്ടും കൂടെ അവർക്ക് ഒത്തുവരണം. അവർ കേൾപ്പിച്ചതും അവർ ചെലവാക്കിയതും അവർ കൊടുത്തതും കൂടി അവസാനം കണക്ക് കൂട്ടി ടാലിയാക്കിയിട്ട് വേണം അവർക്ക് അവിടുന്ന് പോകാൻ. ബാങ്കിൽ നിന്നാണെങ്കിലും മറ്റ് അക്കൗണ്ടിങ് കമ്പനികളിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണവർ അവർക്ക് ടാലിയാക്കിയിട്ട് വേണം പോകാൻ. ഇതേപോലെ നമ്മളുടെ ക്രിസ്തീയ ജീവിതം ഈ പുസ്തകവുമായി, ബൈബിളുമായി, വചനവുമായി ടാലിയാണ്. കർത്താവ് പറഞ്ഞു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ അവൻ വീഴത്തില്ല. വചനപ്രകാരം പണിയണം. മാനുഷിക ചിന്തകളിലല്ല പണി നടക്കേണ്ടത്, വചനപ്രകാരം പണി നടക്കണം. വചനപ്രകാരം പണി നടന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞു വീഴും, വീഴും. അവർ ചതിക്കപ്പെടുകയാണ്. ഇതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 15 അധ്യായത്തിലെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ മാനുഷിക ഉപദേശങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ തുച്ഛീകരിക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ തുച്ഛീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ വ്യർത്ഥമായി വചിക്കുന്നു. ദൈവത്തെ വ്യർത്ഥമായി വചിക്കുന്നു. അതിന്റെ അർത്ഥം അവരാരാധിക്കുന്നുണ്ട്, അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അവസാനം ഈ ആരാധനയും പ്രാർത്ഥനയും എല്ലാം സീറോ ആയിത്തീരും, വ്യർത്ഥമായി പഠിക്കും. ചതിക്കപ്പെട്ട ക്രിസ്ത്യൻ, ചതിക്കപ്പെട്ട ജീവിതം. കാരണം അവരുടെ ജീവിതവും വചനവുമായി ടാലിയാകുന്നില്ല, ഒത്തു നോക്കുമ്പോൾ കറക്റ്റ് ആകുന്നില്ല. ആരാധനയുണ്ട്, ദൈവവചനത്തിലുള്ള അനുസരണം. വിശ്വാസമുണ്ട്, പക്ഷെ ആ വിശ്വാസം അട്ടിമറിക്കപ്പെട്ട വിശ്വാസം, അട്ടിമറിക്കപ്പെട്ട അല്ല, യഥാർത്ഥത്തിനുള്ളതല്ല. ഈ അട്ടിമറിക്കപ്പെട്ട എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. എപ്പോഴും എപ്പോഴും പേപ്പർ, ന്യൂസ് പേപ്പറിലൊക്കെ കാണാവുന്ന കാര്യമില്ല, അവരതിനെ അട്ടിമറിച്ചോ അട്ടിമറിച്ചു, ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അവർ ശ്രമിച്ചു. അതൊരു അട്ടിമറി ആയിരുന്നു കേട്ടോ. ചില നാളുകൾക്ക് മുമ്പ് ഞാന് ഒരു കേസുമായിട്ടുള്ള ബന്ധത്തില് ഒരു കാര്യം ഇങ്ങനെ കേൾക്കുകയുണ്ടായി. ഏതോ ഒരു സ്കൂളില് ഏതോ ഒരു അധ്യാപകൻ അവിടുത്തെ ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു ഒരു കേസ്. തുടർന്ന് അത് സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുവാനായിട്ടുണ്ട്. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വീണ്ടും രണ്ടാമതൊരു ഒരു ഒരു റിക്വസ്റ്റ്, എനിക്ക് അതിന്റെ ടേംസ് അറിയത്തില്ല, അവര് ഹൈക്കോടതിയിൽ എവിടെ ഫയൽ ചെയ്തു, ഈ അന്വേഷണ ടീമിനെ മാറ്റണം. അപ്പോ അതിന്റെ കാര്യം മനസ്സിലാക്കിയപ്പോ ഇങ്ങനെയായിരുന്നു, എന്തുകൊണ്ടാണ് അവരെ മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടത്? നേരത്തെ ഉള്ള എല്ലാ തെളിവുകളും ഈ അധ്യാപകൻ തെറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സ്പെഷ്യൽ ടീം അന്വേഷിച്ചു വന്നപ്പോ അധ്യാപകൻ നിഷ്കളങ്കനാണ് എന്നുള്ള ലെവലിലേക്കാണ് കടന്നു വന്നത്. എല്ലാം അധ്യാപകനെ സ്വതന്ത്രനാക്കാൻ, അധ്യാപകൻ ഒരുപക്ഷെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തിയായിരിക്കും. ഇത് മനസ്സിലാക്കിയ പെൺകുഞ്ഞിന്റെ വീട്ടുകാർ കൊടുത്ത ഹർജി ആണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഈ കേസിനെ അട്ടിമറിക്കാൻ യഥാർത്ഥമായ അനുഭവത്തിൽ നിന്ന് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ ഇതാ ഈ അന്വേഷണ ടീം ഉത്സാഹം കാണിക്കുന്നു. അതുകൊണ്ട് ഈ അന്വേഷണ ടീമിനെ അവിടുത്തെ വ്യക്തിത്വങ്ങളെ മാറ്റി പുതിയ അന്വേഷണ ടീമിനെ വെക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് കുട്ടിയുടെ വീട്ടുകാരായ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്തോ സംഭവം യഥാർത്ഥ പദ്ധതിയിൽ നിന്ന് അട്ടിമറിച്ച് മാറ്റിക്കളയുക. ഇതേപോലെയാണ് യഥാർത്ഥ ദൈവിക പദ്ധതിയിൽ നിന്ന് പിശാചിന്റെ കിങ്ഡം ജനത്തെ തലകീഴാക്കി മറിക്കുക. അപ്പോൾ കള്ള പ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും അതോടൊപ്പം തന്നെ നല്ലവരാണെങ്കിലും ഇത് അറിവില്ലാത്ത ഉപദേഷ്ടാക്കന്മാരും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് വന്ന പൗലോസിനെ പോലെയുള്ള ഉപദേഷ്ടാക്കന്മാർ അവർ തലകീഴായതിനെ നേരാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രണ്ടു കൂട്ടം ദൈവദാസന്മാരും തമ്മിലൊരു ക്ലാഷ്. ദൈവത്തിന്റെയും എന്നാൽ ദൈവനാമത്തിൽ നിൽക്കുന്ന ഒരു വമ്പൻ കൂട്ടം ദൈവദാസൻ. ഇത് തന്നെയാണ് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നടന്നത്. ക്രിസ്തു വന്നപ്പോ അവിടെ സംഭവിച്ച കാര്യം ഈ കൂട്ടർ ക്രിസ്തുവിനെതിർന്നു എന്നാൽ വളരെ ചുരുക്കം ദൈവദാസന്മാർ ക്രിസ്തുവിന് അനുകൂലമായിരുന്നു. പക്ഷെ അവരും ശബ്ദമുയർത്തിയില്ല, അവർ മിണ്ടാതിരുന്നു. അവർ രാത്രി യേശുവിനെ കാണാൻ വന്നു. അവർ യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ആ ശരീരം ചോദിച്ചു. ഒരു ചെറിയ കൂട്ടം അവിടെയുണ്ട്, എന്നാൽ വമ്പൻ കൂട്ടം യേശുവിനെതിർ നിന്നു. അവർ തമ്മിൽ സംസാരമുണ്ടായി. യേശു പറഞ്ഞു, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ വാക്കുകൾ കേട്ട് അവർ ഇടറിപ്പോയി എന്ന് യേശു എന്നെ അറിയുന്നു. യേശു പറഞ്ഞു, കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും, അവനെ വിടുവിൻ, അവർ കുരുടന്മാരായ വഴി കാട്ടികളും. വീണ്ടും തുടർന്നു പറഞ്ഞു, ഒരു അതിശയകരമായ വാക്കാണ്, എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത ഇവരൊക്കെയും നേരോടെ പറിച്ചെടുത്ത് കളയും. പിതാവ് നട്ടിട്ടില്ലാത്തത് പലതും ഉണ്ട് എന്ന് യേശുവിന്റെ വാക്കുകൾ നമുക്ക് കാണാം. മത്തായി 15 പറയും, യോഹന്നാൻ 8 കൂടി ചേർത്താ പറഞ്ഞത്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകും. യേശു ക്രിസ്തു പൗലോസ് ഇതേപോലെ നിൽക്കുന്ന മനുഷ്യരെ മുഖം നോക്കാതെ കാര്യം പറഞ്ഞു അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കും. ഒരു കൂട്ടം ചുരുക്കം ദൈവദാസന്മാർ നമുക്ക് ലോകത്തിലുണ്ട്. എന്നാൽ ഒരു വമ്പൻ കൂട്ടം മനുഷ്യന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം സംസാരിച്ച് മനുഷ്യന്റെ കയ്യടിയും മനുഷ്യന്റെ പോക്കറ്റിലുള്ളതും ആഗ്രഹിച്ച് പ്രവർത്തിച്ച് അവരോ നരകയോഗ്യർ ഈ മനുഷ്യരെയും നരകയോഗ്യരാക്കി മാറ്റി. കാരണം അട്ടിമറിക്കപ്പെട്ട വിശ്വാസം. പ്രിയ സഹോദരങ്ങളെ, മറ്റൊരു അട്ടിമറിയെ കുറിച്ച് ധാരാളം അട്ടിമറികളെ കുറിച്ചുണ്ട്. ഒന്നിന്റെ എക്സാമ്പിൾ ബാക്കി നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യുക. ഒരിക്കലും ഒരു രാജ്യത്ത് ഒരു രാജാവ് വന്നുകൊണ്ടിരിക്കുക. രാജാവ് വാണുകൊണ്ടിരിക്കുമ്പോ ആ രാജാവിന്റെ സഹോദരൻ ആ രാജകുടുംബത്തിൽ ചില സൂത്രപ്പണികളൊക്കെ ചെയ്തു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം മിലിട്ടറിയെയും സകലതിനെയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓഫീസേഴ്സിനെ കയ്യിലെടുത്തു. ഒരു സുപ്രഭാതത്തിൽ താൻ രാജാവായി, തന്റെ സഹോദരൻ രാജാവായി. യഥാർത്ഥ രാജാവിനെ അവിടെ നിഷ്കാസനം ചെയ്തു, അട്ടിമറിച്ച് കളഞ്ഞു. ഇനി നമുക്ക് ബൈബിളിലും കാണാം ഇങ്ങനെ ഒരു സംഭവം. ദാവീദ് ഇസ്രായേലിന്റെ രാജാവ്, എന്നാൽ ദാവീദിനൊരു വൃത്തം കെട്ട മകൻ ഉണ്ടായി, അബ്ഷാലം. കാണാൻ വളരെ സ്റ്റൗട്ട് ആയിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിത്വം. രാജാവിനെ കാണാൻ വരുന്ന ആളുകളെ താൻ വളരെ സ്നേഹം അഭിനയിച്ചു അവരെ വശീകരിച്ചു. രാജാവിന്റെ പ്രധാനപ്പെട്ട ഉപദേശകന്മാരെ എല്ലാം താൻ വശീകരിച്ചു. ഒരു നാള് അവരെ പ്രത്യേക ഒരു ആഘോഷത്തിന് ഒരു സദ്യക്ക് വേണ്ടി വിളിച്ച് കൂട്ടി വരുത്തിയിട്ട് താൻ അറേഞ്ച് ചെയ്ത വ്യക്തിത്വങ്ങളിലൂടെ ഒരു അനൗൺസ്മെന്റ് ദേശത്തങ്ങ് പരത്തി. കാരണം രാജാവിന്റെ ഒഫീഷ്യൽസിനെ എല്ലാം ശുശ്രൂഷയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇപ്പൊ രാജാവിന്റെ കൂടെ ആരും ഇത് അറിയാതെയാണ് പലരോടെ പോയത്. രാജാവ് നോക്കുമ്പോ തന്റെ ഒഫീഷ്യൽസ് ഒക്കെ ഇപ്പൊ ആരോട് കൂടെയാണ്? തന്റെ മകനോട് കൂടെയാണ്. ഓ, അവിടെ ഒരു പാർട്ടി നടക്കുകയാണല്ലോ. അല്ല, അവിടെ നിന്ന് വന്ന അനൗൺസ്മെന്റ്, അവിടെ ചുറ്റുപാട് നിർത്തിയ ആളുകളും വെച്ച അനൗൺസ്മെന്റ്, അബ്ശാലോം രാജാവായിരിക്കുന്നു. ദാവീദ് കേട്ടപ്പോ തന്റെ ചുറ്റും നോക്കി, ഒറ്റ ഒഫീഷ്യൽസും ഇല്ല, എല്ലാം അവന്റെ കൂടെ പോയിരിക്കുന്നു. പക്ഷെ ഇവര് നല്ലൊരു പങ്ക് ഇതൊന്നും അറിയാതെയാണ് പോയത്. ദാവീദ് അറിയുന്നില്ല. ദാവീദിന്റെ മനസ്സിലെ ചിന്തയിൽ ഉടനെ ദാവീദ് തനിക്കുള്ളതും എല്ലാമായി കാട്ടിലേക്ക് ഓടുക, അട്ടിമറി നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ പിശാച് ആദ്യം മുതലേ ദൈവം മനുഷ്യനിൽ ആഗ്രഹിക്കുന്ന പദ്ധതിയെ, മനുഷ്യന്റെ ബലഹീനതകളെ, അനുസരണക്കേടിനെയൊക്കെ മുതലെടുത്ത് ഇതാ അട്ടിമറിക്കുകയാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഒരു വ്യക്തിയല്ല, ഒരു കിങ്ഡം തന്നെ, പിശാചിന്റെ കിങ്ഡം തന്നെ ഇതിനെതിരെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 1 പത്രോസ് 5 അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റി തിരിയുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രതിയോഗി ഉണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും അലർട്ടായിരിക്കും. പക്ഷെ നമ്മളുടെ ബലഹീനത, വി ആർ നോട്ട് അറ്റ് ഓൾ അലർട്ട്. നമ്മൾ അലർട്ട് അല്ല, അതിനെ ചിന്തിക്കുന്നു പോലുമില്ല. സഹോദര സഹോദരി, സത്യം പറ. ഇന്നേതായാലും ചിന്തിച്ചിട്ടില്ല. ഇന്നലെ ചിന്തിച്ചോ പിശാച് എന്നെ വിഴുങ്ങാൻ നടക്കാണെന്ന്? ദൈവജനം പറയും, നിർമ്മതരായി പിന്നെ ഉണർന്നിരിപ്പേ. എന്തുകൊണ്ടാണ്? സാത്താൻ കുഞ്ഞേ, നിന്നെ തിന്നുവാൻ തക്ക വേണം, വിഴുങ്ങുവാൻ തക്ക വേണം, വീഴിക്കുവാൻ തക്ക വേണം, ചുറ്റി തിരിഞ്ഞു നടക്കുകയാണ്. ചിന്തിച്ചോ? ഇല്ല. പിന്നെ ഭക്തന്മാർ എന്താ ചിന്തിച്ചേ? യേശുവിനെ ആരാധിക്കണം, 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 ആരാധിക്കണം. മക്കളെ, ആരാധിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇതല്ല ബൈബിളിന്റെ ഉപദേശം. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ഒരു 3 പാട്ടിൽ അവസാനിപ്പിക്കരുത്. ജീവിതം മുഴുവൻ ഒരു ആരാധനയായിരിക്കും. പക്ഷെ അതല്ല ബൈബിളിലെ സന്ദേശം നമ്മളോട് പറയുന്നത്. ക്രിസ്തു പറഞ്ഞ സന്ദേശം അതല്ല. ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ കാരണം, ക്രിസ്തു പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ല, ക്രിസ്തു പറയാത്തത് അവർ വിശ്വസിക്കുന്നു. എന്തോ ഒരു വിരോധാഭാസം. ക്രിസ്തു ഈ ബൈബിളിൽ പറഞ്ഞു അവർ വിശ്വസിക്കുന്നില്ല, ക്രിസ്തു പറയാത്തവർ വിശ്വസിക്കുന്നു. ക്രിസ്തു എന്നാ പറഞ്ഞ്? ഈ ലോകത്തിലെ ജനത്തിന്റെ അന്വേഷണം മുഴുവൻ ഈ ജഡവുമായി ബന്ധപ്പെട്ട എന്ത് തിന്നി, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ജഡവുമായി ബന്ധപ്പെട്ടതാ. ശമത്തേരിയിൽ തീരുന്ന ഈ ജഡവുമായി ബന്ധപ്പെട്ടതാ. പക്ഷെ യേശു പറഞ്ഞൊരു കാര്യം, മക്കളെ ഇതല്ല നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടേ. നിങ്ങളുടെ അടിസ്ഥാനം ആദ്യം പ്രോപ്പർ ആകണം. നിങ്ങൾ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കണം, ദൈവത്തിന്റെ നീതി അന്വേഷിക്കണം. യേശു പറഞ്ഞത് ഇതാണ്. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മളെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചോ അതിലേക്ക് നമ്മളായി തീരും. നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലേ, വി ആർ ഗോഡ്സ് കണ്ടെയ്നേഴ്സ്. ദൈവം നിറയേണ്ട പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. ദൈവം ഭൂമിയിൽ നടക്കേണ്ട വ്യക്തിത്വങ്ങളാണ് നാം ഓരോരുത്തരും. ഇതാണ് ശങ്കൂർത്തിൽ ആ താറി പറയുന്നത്, ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. I will dwell in you and walk in you. നിങ്ങളിൽ നടക്കും. അതാണ് ദൈവരാജ്യം. അത് നമ്മൾ ജീവിക്കുന്നതല്ല ദൈവരാജ്യം, നമ്മളിലൂടെ ക്രിസ്തു ജീവിക്കുന്നതാണ് ദൈവരാജ്യം, ക്രിസ്തുവിലൂടെ പിതാവ് ജീവിക്കുന്നതാണ് ദൈവരാജ്യം. അങ്ങനെ നമ്മൾ ഭൂമിയിൽ വെളിപ്പെടുമ്പോ ഈ മൺകൂടാരം ഇത് കണ്ടോ, ഇത് ഉപ്പാണ്, ഉപ്പിന് തുല്യമാണ്. പക്ഷേ എന്തുപ്പ്? കാരമില്ലാത്ത ഉപ്പാണ് ഈ മൺകൂടാരം. എന്നാൽ ഈ ഉപ്പിലെ കാരമാണ് ഇതിലെ ദൈവികത അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം. ഉപ്പ് കാരമില്ലാത്ത പോലെ എന്തിനു വെള്ളമെന്ന് യേശു ചോദിക്കുന്നുണ്ട്. ഉത്തരവ് യേശു തന്നെ പറയുന്നുണ്ട് ഗിരിപ്രഭാഷണം, അത് കളയാനേ കൊള്ളു, അത് ഗെറ്റ് ഔട്ട് പറയാനേ കൊള്ളു. യേശുവിനെ കർത്താവായി സ്വീകരിച്ച് അഭിഷേകം പ്രാപിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അവസാനം ഗെറ്റ് ഔട്ട് എന്ന് പറയാനേ അതിന് കൊള്ളത്തുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഉപ്പ് നല്ലതാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പിന് കാരമില്ലാതെ പോയാൽ, അതിൽ ദൈവം വസിക്കാതെ പോയാൽ, ദൈവം നമ്മളിൽ വസിക്കുന്നതാണ് കാരം. വി ആർ ഗോഡ്സ് കണ്ടെയ്നേഴ്സ്, ദൈവം നിറയേണ്ട പാത്രങ്ങളാണ് നാം ഓരോരുത്തരും. ഇതാണ് ബൈബിളിലെ സന്ദേശം. എന്റെ ദൈവദാസനെ മെത്രാനെ അച്ഛനെ ചോദിച്ച് മനസ്സിലാക്കിയ ഇതാണ് ബൈബിളിലെ സന്ദേശം, അല്ലാതെ യേശുവിനെ മൂന്ന് പാട്ടുപാടി ആരാധിക്കുന്നതല്ല. യേശു ക്രിസ്തുവിനെ നാം ബഹുമാനിക്കണം, നാം ബഹുമാനിക്കണം, നാം ആരാധിക്കുന്നു. There is nothing wrong in it. പക്ഷെ അതല്ല ഇതിലെ ഉപദേശം, അതല്ല ഇതിലെ ഉപദേശം. യേശു അത് തന്റെ വാക്കിൽ ഒരു പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല, എന്നെ ആരാധിക്കാൻ. ഇതല്ല ഇതിലെ ഉപദേശം. പക്ഷെ നാം ദൈവത്തെ യേശുവിനെ ബഹുമാനിക്കുന്നു, കാരണം പിതാവ് ആഗ്രഹിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ മനുഷ്യർ പുത്രനെയും ക്രിസ്തുവിനെയും ബഹുമാനിക്കണം. അതുകൊണ്ട് ന്യായവിധിയെല്ലാം പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അത് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണ്. അതുവഴി യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല തന്നെ ആരാധിച്ച് അവസാനിപ്പിക്കാൻ. പക്ഷേ നാം യേശുവിനെ ആരാധിക്കുന്നു, നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷെ അതാണോ യേശു പറഞ്ഞത്? യേശു പറഞ്ഞ ഉപദേശം അതാണോ? അപ്പൊ യേശു പറയാത്തതിലേക്ക് നമ്മൾ പോകുന്നു, യേശു പറഞ്ഞതോ നമ്മൾ ചെയ്യുന്നില്ല. സി, എന്തൊരു വിരോധാഭാസമാണിത്! ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ. എന്നിട്ട് അതവർക്ക് തെറ്റാണെന്ന് തോന്നുന്നതേ ഇല്ല. പക്ഷെ യേശു തിരിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നു. അതായത് നിങ്ങൾ എന്നെ കർത്താവായി സ്വീകരിച്ചു, നല്ലത് വേണം, നിങ്ങൾ എന്നെ ആരാധിക്കുന്നു, ദേർ ഈസ് നത്തിങ് റോങ്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അനുസരിക്കുന്നില്ല? അതിനെ യാതൊരു വകയും കൊടുക്കാതെ ഒരു മൂന്ന് പാട്ടുപാടി സ്തുതിച്ചിട്ട് കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞിട്ട് പോയാ മതിയോ? യേശു പറഞ്ഞത് അതിലാണ് നാം വിശ്വസിക്കേണ്ടത്. അതിൽ വിശ്വസിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുക. യേശു പറഞ്ഞത് ദൈവരാജ്യ സുവിശേഷമായി. എന്താ ദൈവരാജ്യ സുവിശേഷം? ദൈവം നമ്മളിലൂടെ ഭൂമിയെ വാഴുന്നു, സ്വർഗവും ഭൂമിയും നമ്മളിലൂടെ ഒന്നായി തീർന്നു, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനിലൂടെ ഒന്നായി തീർന്നു. അങ്ങനെ മനുഷ്യൻ എങ്ങനെ ഒന്നാക്കി തീർക്കാൻ പറ്റൂ? മനുഷ്യൻ ഗോഡ്സ് കണ്ടെയ്നറായി മാറിയാൽ സ്വർഗവും ഭൂമിയും ഒന്നായി മാറും. ക്രിസ്തു ആ മനുഷ്യനിലൂടെ ജീവിക്കും, ക്രിസ്തുവിലൂടെ പിതാവ് വിളിപ്പും. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇല്ല എങ്കിൽ എന്നെ തിരുത്ത പ്രിയ സഹോദര സഹോദരി, ദൈവദാസിനെ ദൈവദാസിയെ തിരുത്തുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ വചനത്തിലെ വാക്കുകൾ എഴുതിയിട്ട് വേണം തിരുത്താൻ. ചുമ്മാ വാങ്ങൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയല്ല വേണ്ടത്, നമ്മൾ വചനത്തിലെ അടിസ്ഥാനമിട്ട് പണിയണം. എന്റെ ദൈവം ഏൽപ്പിച്ചത് മറ്റൊരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറ്റൊരു കൂട്ടം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, മറ്റൊരു മതം ഉണ്ടാക്കാൻ വേണ്ടിയല്ല. പകരം പ്രിയ കുഞ്ഞെ, ഓരോ മതത്തിലും ഓരോ സംഘടനകളിലും കുടുങ്ങിക്കിടത്ത് പിശാചി കുടുക്കിയിട്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ, ആ തടവറകളെ പൊട്ടിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന വഴിയിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ബലത്തിലൂടെ ദൈവത്തിലേക്ക് നടത്തുക.
ക്രിസ്തുവിലൂടെ പിതാവിന്റെ അമ്മാറിലണയുക. ക്രിസ്തു ഇരിക്കുന്ന സ്ഥലം പിതാവിന്റെ അമ്മാറാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ ആ പിതാവിന്റെ അമ്മാറോട് അണയും. ഇതിനുവേണ്ടിയാ ദൈവം ഞാൻ ഹല്ലേലൂയ. സോ ബി ബോൾഡ് അറ്റ് ഓൾ ടൈം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ക്രിസ്തു പറഞ്ഞത് എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ക്രിസ്തു അന്വേഷിക്കാൻ പറഞ്ഞ അവർ അന്വേഷിക്കത്തില്ല. അവരുടെ ബൈബിൾ കോളേജിലെ സിലബസിൽ, സെമിനാറുകളുടെ സിലബസിൽ അതില്ല. ക്രിസ്തു പറയാത്തതിനെ അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പറഞ്ഞതിനെ അവർക്ക് അറിയത്തില്ല, അവർ ചെയ്യുന്നില്ല. അത് പറയുന്നവനെ അവർ പൂശിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ക്രിസ്തു പറയാത്തതിനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ആരായി വഴിതെറ്റിച്ച? ഈ വേദപുസ്തകം നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മളെ ആരാ വഴിതെറ്റിച്ച്? നമ്മളെ ആരാ അട്ടിമറിച്ച്? ഈ അന്ത്യകാലത്ത് അറ്റ്ലീസ്റ്റ് മത്തായി 24:14 രാജത്വത്തിന്റെ സുവിശേഷം ഇതാണ് യേശു പറഞ്ഞത്, സകല മേഖലകളിൽ പ്രസംഗിക്കപ്പെടും. അതോടെ അവസാനം അന്ത്യകാലത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കും. അല്ലാതെ അട്ടിമറിക്കപ്പെട്ട, ചതിക്കപ്പെട്ട, കാരമില്ലാത്ത ക്രിസ്ത്യാനികളായി. ഉപ്പിന് കാരമില്ലെങ്കിൽ എന്ത് പറ്റും? ഉപ്പിന്റെ ഉള്ളിൽ, അതായത് ഈ ഉപ്പിന്റെ ഉള്ളിലെ കാരമാണ് ഇതിനുള്ളിലെ ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യമാണ് നമ്മളിലെ വിലയേറിയ സമ്പത്ത്. An never ending and ever increasing fixed deposit. Hallelujah. ഈ ഭൂമിയിലെ എല്ലാ എഫ്ഡികളും ഇവിടെ കൊണ്ട് തീരും. നമ്മുടെ വേറിലിരിക്കുന്ന എഫ്ഡികളൊക്കെ നമ്മളിട്ട് ഭൂമിയിലെ ശ്വാസം തീരുമ്പോ അടുത്ത തലമുറക്കാരൻ വന്നിട്ട് പറയും, അപ്പന്റെ പേര് വെട്ടി എന്റെ പേരങ്ങ് ആക്കിയരെ. എന്ത് പറ്റി? ഇതാ സർട്ടിഫിക്കറ്റ്. എന്ത് സർട്ടിഫിക്കറ്റ്? മരണ സർട്ടിഫിക്കറ്റ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എല്ലാം താൽക്കാലികമാണ്. ഇതാ അടുത്ത ചില ദിവസം കൊണ്ടായിട്ടായിരിക്കും ഇതാ ആ പേര് മാറ്റിയ മകൻ അല്ലെങ്കിൽ മകള് ഇതാ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വന്ന് പുള്ളിയും പോയി. പുള്ളിക്കൊരു തലമുറ ഉണ്ടെങ്കിൽ അവരും ഒരു അടുത്ത സർട്ടിഫിക്കറ്റ് കൊടുക്കും. എല്ലാം മായ മായ മായ. ഇവിടെ ഉള്ളതെല്ലാം താൽക്കാലികം. എന്നാൽ ഈ പുസ്തകത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്ന ദിവ്യമായ രഹസ്യം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അസുശേഷം ബൈബിൾ കോളേജിലെ സിലബസ് ഇപ്പോലും ഇല്ല എന്ന് അനേകം നാളുകളായി വിളിച്ച് പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് ചെവി അടഞ്ഞ പൊട്ടാനലിയെ പോലെ ഇരിക്കുന്ന ദൈവദാസന്മാർ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, പിശാചിന് വേണ്ടി നിൽക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് വാ കൊണ്ട് ഒരു ചെറ് ഒരു ശബ്ദമെങ്കിലും നിങ്ങൾ മുഴക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യും. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരു ചിന്തയെങ്കിലും നിങ്ങൾക്ക്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇരുവഞ്ചിയിലും കാലി ചവിട്ടി അവരെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കുക? ആ ദൈവദാസന്മാർ, ഞാൻ ഇവിടെയും വേണമല്ലോ. രണ്ടും കൂടി ഇങ്ങനെ നിൽക്കും. അവസാനം കുഞ്ഞേ, മരണം നിന്നെ അകറ്റുമ്പോ നീ താഴെ. ഇരുമനസ്സുള്ളവൻ തന്റെ സകല വഴികളിലും ആസ്തിക്കും. നിങ്ങൾക്ക് ഒരിക്കലും രണ്ട ജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. ഒന്നില്ലെങ്കിൽ ദൈവത്തെ, അല്ലെങ്കിൽ മഹാമാരി. പലരും ചിന്തിക്കുന്നത് ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ടെസ്റ്റ് വരുമ്പോൾ, എസ്പെഷ്യലി മുമ്പിൽ നിൽക്കുന്ന മാർക്ക് ഓഫ് ദ ബീസ്റ്റ് വരുമ്പോ കുഞ്ഞെ, നീ തിരിച്ചറിയും നീ ആരെയാണ് സേവിക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരുക്കങ്ങളെ കുറിച്ച് അനേക സന്ദേശങ്ങൾ ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി ദൈവം സംസാരിച്ചു. നിങ്ങൾ ആ സന്ദേശങ്ങൾ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ പോയി മനസ്സിലാക്കിയാട്ടെ. പ്രിയ കുഞ്ഞേ, അനേക ഇതാ ഡോളറുകൾ യൂറോകൾ ഒക്കെ സമ്പാദിക്കുന്ന ഈ സമയത്ത് നിന്റെ ജീവനെ നേടുവാൻ നോക്ക. ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് ലോക മക്കൾ ലോകം നേടാൻ ഓടുമ്പോ കർത്താവ് പറയുന്നത് നീ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ജീവനെ നിനക്ക് നഷ്ടപ്പെട്ട നിനക്ക് എന്ത് പ്രയോജനം? ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 1 Petrus 3:3 പറയുന്നത്, ജീവനെ നേടുവാൻ ആഗ്രഹിക്കുകയും ജീവനെ ആഗ്രഹിക്കുകയും. അപ്പൊ നാം എന്താണ് ആഗ്രഹിക്കേണ്ടത്? ദൈവവചന പ്രകാരം ജീവനെയാണ് ആഗ്രഹിക്കേണ്ടത്. സമൃദ്ധിയായ ജീവൻ, ഓരോ നിമിഷം സമൃദ്ധിയായ ജീവനിൽ നിന്ന് ജീവനിലേക്ക് പോകണം. ലോക മക്കൾ ആഗ്രഹിക്കുന്നത് അതല്ല, അവർ ലോകം നേടാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ലോകത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ വിശ്വസ്ത തെളിയിക്കാനാ, ദൈവത്തോടുള്ള വിശ്വസ്ത. കാരണം ഈ ഭൂമി ഒന്നും ബ്രറ്റാരുടെയല്ല, എന്റെ അപ്പന്റേതാണ്. അതുകൊണ്ട് ഇത് എന്റേതാണ്, അതുകൊണ്ട് എന്റെ അയൽവക്കത്തുകാരന്റെ പ്രോപ്പർട്ടിയും എന്റെ അപ്പന്റേതാണ്. അതുകൊണ്ട് ഞാൻ എന്റെ മാത്രമല്ല അവന്റെയും സൂക്ഷിക്കും, സകലരുടെയും ഞാൻ സൂക്ഷിക്കും. കാരണം ഇതെല്ലാം എന്റെ അപ്പന്റേതാണ്. അല്ലാണ്ട് എന്റെ മാത്രം സൂക്ഷിക്കുകയല്ല, മറ്റുള്ളവരുടെയും ഞാൻ സൂക്ഷിക്കും. I am not a keeper of my brother and time parnadu pole alla, I am the keeper of my brothers. Hallelujah, because it all belongs to my heavenly father. Idella ende appane da ee logathinte system adella ore vyaktigalde aaki maatchu. This is the teaching of the kingdom of God. Idella ende appante property, idella ende appante. എനിക്കൊന്നുമില്ല, ഞങ്ങൾക്ക് ഒന്നുമില്ല, എല്ലാം അപ്പന്റേതാണ്. അപ്പനുള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മുടേതാണ്. This is the teaching of the word of God. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അല്ല, യേശു പറയാത്ത യേശുവിനെ ആരാധിക്കൂ എന്നുള്ള സന്ദേശമല്ല നമ്മൾ പറയേണ്ടത്. മറ്റു ജാതികൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, എവിടെ നിങ്ങൾ ഓടുന്നത് എന്തിനാ? യേശു അത് പറഞ്ഞിട്ടില്ല, പക്ഷെ അതിനോട് പറയണം. യേശു അത് പറഞ്ഞിട്ടില്ല, പക്ഷെ പിതാവ് ആഗ്രഹിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെ ബഹുമാനിക്കണമെന്ന്. സ്വർഗത്തിൽ ആരാധിക്കുന്ന സമയത്ത് മൂപ്പന്മാർ ജീവികൾ പിതാവിനെ മാത്രമല്ല പുത്രനെയും ആരാധിക്കുന്നു. പുത്രനെ വീണ്ടും ഭൂമിയിലേക്ക് അയക്കുമ്പോ തന്റെ സർവദൂതന്മാരും അവനെ ആരാധിക്കണമെന്ന് പിതാവ് കൽപ്പന കൊടുത്തിരിക്കുന്നു. പറയണം അവരോട്. അല്ലാണ്ട് ഓടിയല്ല വേണ്ട. പക്ഷെ അതല്ല ബൈബിളിന്റെ സന്ദേശം, അത് പിതാവിന്റെ ആഗ്രഹമാണ്, സന്ദേശമല്ല. ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ വെളിപ്പെടണം, ദൈവരാജ്യം നമ്മളുടെ ഭൂമിയിൽ വെളിപ്പെടണം. എങ്ങനെ? ക്രിസ്തു കാണിച്ചതുപോലെ. ക്രിസ്തു എന്ത് ചെയ്തു? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, യോഹന്നാൻ 1:18. എന്നാൽ പിതാവിന്റെ മാറിലിരിക്കുന്ന പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തി. ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, പിതാവ് തലയാണെങ്കിൽ ക്രിസ്തു ശരീരമാണ്. ദൈവത്തിന്റെ ആ ഗോഡ്ഹെഡിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കും. ദൈവം വെളിപ്പെടുന്ന ക്രിസ്തുവിലൂടെയാണ്. ഇതേപോലെ തന്നെ ദൈവം നമ്മളിലൂടെ വെളിപ്പെടുന്നു. ക്രിസ്തു ഈ ഭൂമിയിലേക്ക് നമ്മൾ ഒരു കണ്ടെയ്നറാണ്. ആരെ കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നർ? ദൈവത്തെ കണ്ടെയ്ൻ ചെയ്യുന്ന കണ്ടെയ്നറാണ്. ഇതുപോലെയാണ് ക്രിസ്തു പറയുന്നത്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. എങ്ങനെ? അവിടെ യോഹന്നാൻ 14:10 പറയുന്നു, 14:9 എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ്? എന്റെ ഉള്ളിൽ പിതാവ് വസിച്ച് തന്റെ പ്രവൃത്തി ചെയ്യും. ഒരു ഗ്ലാസിന്റെ ഉള്ളിൽ പാലുള്ളത് പോലെ, ചില ഗ്ലാസ് നോക്കുമ്പോൾ അവിടെ ഒരു പാലാ കാണുന്നത്, എന്നാൽ വെറും ഗ്ലാസ് കാണിച്ച ഗ്ലാസ്സേ കാണും. അതേപോലെ തന്നെ ഈ കൂടാരത്തിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. അതാണ് നമ്മുടെ ഉള്ളിലെ കാരം. ആ കാരമില്ലെങ്കിൽ മനുഷ്യൻ ന്യായവിധിയാണ്, അത് പുറത്ത് കളഞ്ഞിട്ട്. അപ്പൊ കാരമില്ലെങ്കിൽ, അകത്ത് ദൈവികത ഇല്ലായെങ്കിൽ, ദൈവം ഇല്ലായെങ്കിൽ എന്ത് ചെയ്യും? പുറത്ത് കളയും. ഇതിന്റെ പേരാണ് ന്യായവിധി. ടാലിയാകാത്ത ക്രിസ്തീയ ജീവിതം ടാലിയാകുന്നില്ല. ഈ ബൈബിളിൽ പറഞ്ഞ സന്ദേശവുമായി ഇന്നത്തെ ക്രിസ്തീയ ജീവിതം ടാലിയാകുന്നില്ല. ഇന്നത്തെ ക്രിസ്തീയ ജീവിതം 3 പാട്ട് പാടി യേശുവിനെ സ്തുതിച്ച് അങ്ങ് ചെല്ലുകയാണ്, ടാലിയാകുന്നില്ല. യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞ് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് പറയാണ്, ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചു. അപ്പൊ കർത്താവ് വെച്ച അവസ്ഥയിലും തമ്മിൽ വേറെ വേറെ. യേശു പറയുന്നു, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറഞ്ഞതൊന്നും അല്ല. അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്നു. കർത്താവായിട്ട് യേശു അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനാണ്? പഴയകാല പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ യേശുവിനെ കർത്താവ് സ്വീകരിച്ചേ പറ്റും. പക്ഷെ അതല്ല സ്വർഗരാജ്യക്കാരനുള്ള യോഗ്യത. മനുഷ്യന്റെ ജീവിതം ത്യാഗിയാകുന്നില്ല. തുടർന്ന് യേശു പറയാണ്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അത്ത 7:21 പറഞ്ഞു കേട്ടോ. അപ്പൊ ഒരു കൂട്ടരെ ഇവരെ ക്രിസ്ത്യാനികളാ, യേശുവിനെ ആരാധിച്ച് ആരാധിച്ചു തന്നു. ഈ ബൈബിൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ പിതാവിന്റെ ആഗ്രഹമാണ്, നമ്മളെ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ അതല്ല ബൈബിളിന്റെ ഉപദേശം. ആരാധന നമ്മുടെ കൾച്ചറാണ്. ഹല്ലേലൂയ, ദൈവത്തെ നമ്മൾ ആരാധിച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതാ ഈ ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ ആരാധിച്ചു, ക്രിസ്തുവിനെ ഉയർത്തി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നു. ക്രിസ്തു പറയുന്നത്,
കാര്യാകത്തിൽ കാണുക, അവസാനം ഒത്തുവരുന്നില്ല രണ്ടും കൂടെ. ഇതാ ക്രിസ്തു പറയുകയാണ് എന്നെ കർത്താവ് കർത്താവ് വിളിക്കണമെന്നല്ല ക്രിസ്തു പറഞ്ഞത്, അതിന് നേരെ തെറ്റൂല, അത് ചെയ്തു. ഇതാ എന്നെ കർത്താവ് കർത്താവ് പറയുന്നവനല്ല സ്വർഗരായിട്ട് കയറുന്നത്, പിന്നെ ആരാണ്? എന്റെ സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവനാണ്, സ്വർഗസ്ഥനായ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവനാണ്. സ്വർഗസ്ഥനായ പിതാവിന് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ കണ്ടെയ്നർ അല്ലാത്ത മനുഷ്യനെ, ദൈവം വസിക്കാത്ത മനുഷ്യനെ ദൈവത്തിന്റെ കണ്ടെയ്നറാക്കി മാറ്റി അവനൊരു ദൈവപുത്രനാക്കി മാറ്റണം, ദൈവപുത്രനാക്കി മാറ്റണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ, ശുദ്ധീകരണം തന്നെ. എന്നാൽ പലരും ചെയ്യുന്നത് ന്യായപ്രമാണം കൊണ്ട് നല്ല മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത്, മറ്റുള്ളവരെ ശുദ്ധീകരണത്തിൽ ശ്രദ്ധിക്കുന്നതേ ഇല്ല. നല്ല മനുഷ്യനെ ചെയ്യുന്നത് ന്യായപ്രമാണം കൊണ്ട് അവർ അവരെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവദാസനോട് മനസ്സിലാക്കുക, ന്യായപ്രമാണം കൊണ്ട് ഒരുവനും ശുദ്ധീകരിക്കപ്പെടുന്നില്ല, ഒരുവനും ദൈവസന്നിധിയിൽ നീതിയുള്ളവനായി മാറുന്നില്ല എന്ന് ബൈബിൾ പറയുന്നു. നമ്മളെ ശുദ്ധീകരിക്കുവാൻ ദൈവം വെച്ച നിയമമാണ് ആത്മാവിന്റെ പ്രമാണം, ആത്മാവിന്റെ പ്രമാണം. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ വ്യക്തതയോടെ മനസ്സിലാക്കണം, ബൈബിളിൽ പറയുന്ന സന്ദേശം വേറെ. ക്രിസ്തു പറയാണ് നമ്മൾ ദൈവരാജ്യം അന്വേഷിക്കുക. ക്രിസ്തു പറയാത്തതിനെയല്ല നാം വിശ്വസിക്കേണ്ടത്, ക്രിസ്തു പറഞ്ഞതിനെ വിശ്വസിക്കുക. അപ്പോൾ പറയാത്തത് ഓട്ടോമാറ്റിക് പോകും. അപ്പൊ പറഞ്ഞതിനെ വിശ്വസിക്കാതെ എന്തെങ്കിലും വിശ്വസിക്കണമല്ലോ. അന്നാ പിന്നെ ഇതാ യേശുവിനെ അങ്ങ് തന്നിരിക്കുക, നിങ്ങൾ ആരാധിച്ചു. ഇതല്ല യേശു പറഞ്ഞത്. ഞാൻ കേട്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു സംഭവമല്ല, ഇതാ ഈ വചന പുസ്തകം നോക്കിയിട്ട് മറ്റു ജാതിക്കാർ നമ്മുടെ ദൈവദാസന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, യേശു ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനാണ് ദൈവനെ ആരാധിക്കാൻ നിങ്ങളുടെ ബൈബിൾ? ഇത് കേൾക്കുമ്പോ നമ്മുടെ ദൈവദാസൻ ഓടിപ്പോവാണ്. ഓടിപ്പോകുമ്പോൾ നമ്മളെ കാണുന്ന നമ്മളുടെ ചുറ്റുമുള്ള ക്രിസ്ത്യാനികളും നമ്മുടെ മക്കൾ ഇത് കേട്ടോണ്ടിരിക്കുക, നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവരെന്തായിരിക്കും ചിന്തിക്കുക? ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരെന്തായിരിക്കും ചിന്തിക്കുക? ഒന്ന് ചിന്തിച്ചു, അവരെന്തായിരിക്കും ചിന്തിക്കുക? ഓഹോ, അപ്പോ എന്റെ അപ്പൻ ഫാസ്റ്റർ പറയുന്നതല്ല ശരിയല്ലേ, അവര് പറയുന്നത് ശരിയല്ലേ? ഓഹോ, അപ്പൊ എന്റെ അപ്പൻ വീട്ടിൽ അമ്മ വീട്ടിൽ പറയുന്നതല്ല ശരിയല്ലേ, അവര് പറയുന്നതാണ് ശരിയല്ലേ? പക്ഷെ അവര് നിങ്ങളുടെ നമ്മുടെ മുഖത്ത് നോക്കി പറയില്ല, അവരുടെ ഹൃദയത്തിൽ വിശ്വാസമായ സംഭവിച്ചു കഴിഞ്ഞു, ഹൃദയത്തിൽ വിശ്വാസമായ സംഭവിച്ചു കഴിഞ്ഞു. അതിന്റെ ഉത്തരവാദി ആരാ? നമ്മുടെ തെറ്റായ വിശ്വാസം. ബൈബിളിൽ ക്രിസ്തു എന്താണ് പറഞ്ഞത് അത് നാം ഏറ്റെടുക്കും. ക്രിസ്തു പറയാത്തത് അതിന് പകരം റീപ്ലേസ് ആയിട്ട് കൊണ്ടിരിക്കുന്നു, റീപ്ലേസ് ചെയ്യാൻ തക്ക അതിന് വരെ വേറെ ക്രിസ്തു പറയാത്തതിനെ കൊണ്ട് വരരുത്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിന്റെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബൈബിളിന്റെ മൈൻഡ് സെറ്റ് അല്ല, നമ്മൾ പഴയ തുരുത്തിയുടെ മൈൻഡ് സെറ്റാ. പഴയ തുരുത്തി, ക്രിസ്തു പറഞ്ഞു ഞാൻ തരുന്ന പുതിയ വീഞ്ഞ് പോയി പഴയ തുരുത്തിയിൽ വെക്കണം. പഴയ തുരുത്തി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന ആത്മീകതയാണ്. ആത്മാവിൽ മരിച്ച വ്യക്തികൾക്ക് ലോകത്തിൽ മാത്രം ഒതുങ്ങി ഒതുക്കി കളഞ്ഞതാണ് അവിടെ ലോകമെന്ന ജയിൽ കുടുങ്ങിക്കിടക്കുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതാ ജനങ്ങൾ ദൈവത്തെ അന്വേഷിച്ചു. ഭക്തന്മാരുടെ കാര്യം പറഞ്ഞ ദൈവത്തെ അന്വേഷിച്ചു. അനേക ദൈവങ്ങൾ, ബാൽ ദൈവങ്ങൾ, അശേര പ്രതിഷ്ഠകൾ എല്ലാം കയറി വന്നു. അങ്ങനെ ധാരാളം ദൈവങ്ങൾ കയറി വന്നു. ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ദൈവത്തെ തെരഞ്ഞെടുത്തു, ഇഷ്ടമുള്ള ദൈവങ്ങളെ തെരഞ്ഞെടുത്തു. യാക്കോബിന്റെ ഭാര്യമാർക്ക് സെപ്പറേറ്റ് ദൈവങ്ങൾ ഉണ്ടായെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഇതാ തങ്ങളുടേതായ സഞ്ചീര ദൈവങ്ങളെയും കൊണ്ടാണ് അവർ നടന്നിരുന്നത്. ഹല്ലേലൂയ. യാക്കോബിന്റെ അമ്മയും അപ്പൻ ആ ദൈവത്തെ പിടിക്കാൻ വേണ്ടി വന്നത് ഞങ്ങളുടെ ദൈവത്തെയും കട്ടുകൊണ്ടുപോയി. അപ്പൊ കട്ടുകൊണ്ടുപോകാൻ പറ്റിയ ദൈവം. ഇതേപോലെ അനേക ദൈവങ്ങളെ ആരാധിച്ച് നടന്ന നമ്മൾ ആ ദൈവങ്ങളൊക്കെ ശബത്തേക്ക് ഇപ്പുറമുള്ള തരൂ. ഉദ്ദിഷ്ട കാര്യങ്ങളുടെ സാധ്യത അവരുടെ ഇടയിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്ന് പിതാവിന്റെ ആ മർമ്മം നമ്മളെ അറിയിച്ചപ്പോ നമ്മൾ കാണുന്നത് പഴയ തുരുത്തി മനോഭാവമാണ്. പഴയ തുരുത്തി ഇതാ വന്നിരിക്കുന്നു മറ്റൊരു ദൈവം. പക്ഷെ യേശു എന്ന് പറഞ്ഞത് ഞാൻ ദൈവമാണെന്നല്ല, ദൈവം അയച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങളെ ആ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കാൻ. ഇതല്ല ബൈബിൾ പറയുന്നെങ്കിൽ എന്നെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. തെറ്റായ വിശ്വാസമല്ല നിൽക്കേണ്ടത്. ഇതിപ്പോ എന്താ ചെയ്യണമെന്ന് അറിയാമോ? തെറ്റായി കെട്ടിയ അടിസ്ഥാനങ്ങളെ എടുത്ത് തകർത്ത് കളയുകയാണ് ദൈവത്തിന്റെ ആ
തെറ്റായിക്കേണ്ട അടിസ്ഥാനങ്ങൾ. പകരം കർത്താവ് യേശു ക്രിസ്തു വന്ന് പറഞ്ഞത്, നിങ്ങൾക്കായി കാത്തിരിക്കുന്ന ഒരു പിതാവ്, നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്കൊരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥൻ അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ദൂർത്തവുത്തന്റെ കഥയിലൂടെ വെളിപ്പെടുത്തി. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? പിതാവ് നിങ്ങൾക്ക് എന്ത് തരാൻ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പിതാവിന്റെ പദ്ധതികൾ നിങ്ങളെ അറിയിക്കുന്നു. ദൈവം ഈ ഭൂമിയെ വാഴുവാൻ പോകുന്നു. എങ്ങനെ? നിങ്ങളിലൂടെ. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ആ കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതല്ലേ ബൈബിള് പറയുന്നേ? ആണോ അല്ലേ? എന്നെങ്കിൽ എന്നെ തിരുത്ത, എന്റെ മെത്രാനെ, എന്റെ അച്ഛനെ, എന്റെ പാസ്റ്ററെ, ഇതല്ല ഇത് പറയുന്നേ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇത് ദൈവത്തിന് വരിച്ചാൻ കഴിയത്തില്ല. നിങ്ങൾ അശുദ്ധരാണ്, നിങ്ങൾ ആത്മാവിൽ മരിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളെ ദൈവം വസിക്കുന്നവരാക്കാൻ ഇതാ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയാമോ? എനിക്ക് പിതാവ് തന്നൊരു പാനപാത്രം കൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി കണ്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നിങ്ങളെ എന്നിലൊരു പുതിയ സൃഷ്ടികളാക്കി മാറ്റി, ഇതാ അങ്ങനെ നിങ്ങളെ ഞാൻ എന്നിൽ ഏറ്റെടുത്ത് എന്നിലൂടെ നിങ്ങളെ പിതാവിനെത്തിക്കും. അങ്ങനെ ഞാൻ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഞാൻ മാറുമെന്നല്ലേ യേശു പറഞ്ഞത്? ഇതല്ലേ ബൈബിളിലെ സന്ദേശം? അതുകൊണ്ട് ഞാൻ ദൈവമാണെന്നാണ് യേശു പറഞ്ഞു. പറഞ്ഞെങ്കിൽ എന്നെ ഈ വചനത്തോടെ കാണിച്ചതാണ്. നമ്മുടെ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളല്ലേ ഇതിലൂടെ ഉണ്ടാക്കിയെടുത്തത്? ഇതേപോലെ ദൈവത്തെ സേവിച്ച് നമ്മുടെ അടുക്കലേക്ക് യേശു വന്ന കാര്യം പറഞ്ഞപ്പോ, നമ്മൾ ആ യേശു പിതാവിനെ വെളിപ്പെടുത്തിയപ്പോ, അദൃശ്യനായി ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോ, നമ്മളുടെ പഴയ തോൽക്കുടം, നമ്മുടെ പഴയ തോൽക്കുടം ആ യേശു അതേ മനോഭാവം നമ്മൾ ഏറ്റെടുത്തു. ഇതാ യേശുവിനെ വേറൊരു ദൈവമായി നമ്മൾ കാണുകയാണ്, അതും ശ്രേഷ്ഠനായ ദൈവം. ബൈബിൾ പറയുന്നു യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, യേശു ക്രിസ്തു നമ്മുടെ മിശിഹായാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്, യേശു ക്രിസ്തു നമ്മുടെ ഗുരുവാണ്, യേശു ക്രിസ്തു നമ്മുടെ ടീച്ചറാണ്, യേശു ക്രിസ്തു നമ്മുടെ എല്ലാം എല്ലാമാണ്. ക്രിസ്തുവിലാണ് നാം നിലകൊള്ളുന്നത്. പക്ഷെ ക്രിസ്തുവിന്റെ മോളിൽ ക്രിസ്തുവിന്റെ തലയായി ഒരുവനുണ്ട്, പിതാവായ ദൈവം. മറന്നുപോകുന്നു ആര് പറഞ്ഞു? ബൈബിള് പറഞ്ഞു. ബൈബിള് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവ് യേശു പറയുന്നു, ഞാൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് കൊണ്ടാണോ യഹൂദന്മാരെ നിങ്ങൾ എന്നെ ക്രൂശിക്കുന്നത്? ദൈവം എന്നല്ല യേശു പറഞ്ഞു, ദൈവപുത്രൻ. ദൈവപുത്രന്റെ ഉള്ളിൽ ആരുണ്ട്? ദൈവവാസി. അതുകൊണ്ടാണ് ദൈവപുത്രനാണ്. ഹല്ലേലൂയ. ഇതുകൊണ്ട് യേശു പറഞ്ഞു, പിതാവ് എന്നിൽ വസിക്കുന്നു, ഞങ്ങൾ ഇതാ തമ്മിൽ ഒന്നാണ്, ഞാൻ പിതാവിന്, പിതാവ് എന്നിലുമാണ്. പക്ഷെ ഒരു കാര്യം എനിക്കുണ്ട്, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ദൈവം എല്ലാം സ്വയമായി ചെയ്യും. എന്താ ദൈവപുത്രൻ പറയുന്നത്? എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം പിതാവ് എന്ത് എന്ത് കാണിക്കുന്നു, എന്ത് പറയുന്നു, അത് ഞാൻ അതേപോലെ ചെയ്യും. ദൈവം ആരെയും ഒരിക്കലും ഒരിക്കലും റിപ്പോർട്ട് ചെയ്യത്തില്ല. അറിയാമോ? ഗോഡ് വിൽ നെവർ റിപ്പോർട്ട് ഹിസ് വർക്ക്സ് ടു എനിവൺ. ഹല്ലേലൂയ. കാരണം എല്ലാം ദൈവത്തിനാ. എല്ലാം നല്ലതാലോ തികഞ്ഞവരൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. യാക്കോബ് ഒന്നാമതായി പറഞ്ഞു. ഹല്ലേലൂയ. ക്രിസ്തു പറയുന്നു, പിതാവ് എനിക്ക് സ്വയം ഒന്നും പറ്റില്ല, പിതാവ് എന്താണോ കാണിക്കുന്നത് അതേ എനിക്ക് ചെയ്യാൻ പറ്റും. സ്വയം റിസീവിംഗ് ഫ്രം ദ ഫാദർ. He is the Son of God. He is the Messiah. He is the Lord. ഇതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് പറയും. ഞാൻ അങ്ങനെയാണ് താൻ. യേശു പറയുന്നു, ഞാൻ അങ്ങനെയാണ് താൻ. അതുകൊണ്ട് യേശു ഒരിക്കലും തന്റെ വായ കൊണ്ട് താൻ ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളത് ആക്കിയെടുത്ത, നമ്മുടെ പ്രസംഗകാരൻ അങ്ങനെ ആക്കിയെടുത്തതാ. എന്നാൽ യേശുവിന്റെ തല ദൈവം. പസ്കോർന്നിയ 14 നമുക്ക് കാണാം, ക്രിസ്തുവിന്റെ തല ദൈവം. ആ തലയിൽ നിന്നാണ് സകലതും വരുന്നത്. പക്ഷെ നമ്മുടെ തലയോ ക്രിസ്തു. ബൈബിൾ റൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏത് വ്യക്തി ചോദിച്ചാലും ബൈബിൾ അടിസ്ഥാനമിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. അട്ടിമറിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതമാണ് നമ്മുടെ ജീവിതം. ക്രിസ്തു പറഞ്ഞതിനെ വിശ്വസിക്കുന്നില്ല, ക്രിസ്തു പറയാത്തതിനെ നാം വിശ്വസിക്കും. ക്രിസ്തു പറഞ്ഞത് നമ്മൾ ദൈവത്തിന്റെ കണ്ടെയ്നേഴ്സ് ആയി തീരണം, ദൈവത്തിന്റെ ആലയമായി തീരണം, ദൈവം നമ്മളുടെ ഭൂമിയെ വാഴും. ഇതാണ് നമ്മുടെ മേലുള്ള കോളിംഗ്. 1:21 അവർ ഭൂമിയെ വാഴട്ടെ, ദൈവത്തിന്റെ ഭൂമിയെ മനുഷ്യരായ നമ്മൾ വാഴും. എങ്ങനെ?
ദൈവം നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മളിവിടെ വെളിപ്പെടും. നമ്മൾ എന്ന് പറയുന്ന സ്വർഗം ഒരു സ്പെഷ്യൽ സ്പീഷീസ് ആണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്നിവിടെ രാവിലെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവം ഹൃദയ തന്ന വെളിപ്പാട് എന്ന് പറയുന്നത് നേരത്തെ തന്ന വെളിപ്പാടിനെ കുറച്ചും കൂടി ബ്യൂട്ടിഫൈ ചെയ്യുകയായിരുന്നു. ഒരു മനുഷ്യനെ എനിക്ക് കാണിച്ചു തരികയാണ്. ഏത് മനുഷ്യനെ? ദൈവപുത്രനായ മനുഷ്യനെ. ആ മനുഷ്യൻ ആരംഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആ മനുഷ്യൻ അവസാനിക്കുന്നത് ഭൂമിയിലാണ്. ആ മനുഷ്യൻ ആരംഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാവുമ്പോൾ അവന്റെ ആത്മാവ് സ്വർഗത്തിലാണ്. ആത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ സിംഹാസനമാണ്. എന്നാൽ ഭൂമി എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടാനുള്ള ഒരു ചാലകമായി ഒരു പാത്രമായി ദൈവം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ രണ്ടിനിടെ കണക്ട് ചെയ്യുന്നതാണ് മനുഷ്യന്റെ സോള്. ഈ സോള് അതായത് ദേഹി, ഇത് മൂന്ന് രാജ്യങ്ങളാണ്. അവന്റെ ആത്മാവ് നിൽക്കുന്ന ദൈവരാജ്യത്തിലാണ്, അവന്റെ ദേഹി നിൽക്കുന്നത് ലോകരാജ്യത്തിലാണ്, അവന്റെ ശരീരം നിൽക്കുന്നത് ഭൂമിയിലാണ്. ഇന്ന് ലോകമാണ് പിശാചിന്റെ പിടിയിലായി പോയത്, മനുഷ്യന്റെ ദേഹി. അപ്പൊ സ്വർഗത്തിനും ഭൂമിയിലും ഇടയിൽ ഇതാ ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് പിശാചിന്റെ കിങ്ഡം. എന്നാൽ ഇതിന്റെ ഇടയിൽ യേശു കയറി വന്നിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ യേശു കയറി വന്നിരിക്കുകയാണ്. പിശാചിന്റെ കിങ്ഡത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് സ്വർഗത്തിന് ഭൂമിയുടെ ഇടയിലെ മധ്യസ്ഥനായി ഇതാ യേശു നിൽക്കുകയാണ്. ആ യേശുവിനോട് നിനക്ക് പിതാവിന്റെ അടുക്കലെത്താം. പിശാചിന്റെ കിങ്ഡത്തെ തകർത്തെറിയാനുള്ള ഏക വഴി യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിന് ഭൂമിക്കും ഇടയിലെ മധ്യസ്ഥനായി യേശു. ഒന്നുകൂടി പറയാം, എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. മനുഷ്യൻ എന്ന് പറയുന്ന ആത്മാവ് ദേഹി ദേഹമാണ്. മൂന്ന് പാർട്ടാണ് മനുഷ്യൻ. ഒരു പെക്യൂലിയർ സ്പെഷ്യൽ ക്രിയേഷൻ ആണ് സ്വർഗവും ഭൂമി ഒന്നാക്കാൻ ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ പറഞ്ഞ ഭൂമി കൊണ്ടുവരാൻ ഇവനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവന്റെ പർപ്പസ് അതാണ്. ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നത് ഭൂമിയിൽ കിടന്ന് പറക്കാനല്ല, ബഹിരാകാശത്തേക്ക്, ഈ അന്തരീക്ഷത്തെ ബ്രേക്ക് ചെയ്ത് ബഹിരാകാശത്തേക്ക് പോകണം. ഒരു പ്ലെയിൻ ഉണ്ടാക്കിയത് ബഹിരാകാശത്തേക്ക് പോകാനല്ല, ഭൂമിയുടെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ജനത്തെ കൊണ്ടുപോകാനാണ്, സാധനങ്ങളെ കൊണ്ടുപോകാനാണ്. ഒരു മൊബൈൽ ഉണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ എന്നെയും നിങ്ങളെ ഉണ്ടാക്കിയത് സ്വർഗവും ഭൂമിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ദൈവത്തെ ഭൂമിയിൽ ഇറക്കുന്ന കണ്ടെയ്നേഴ്സ് ആക്കി, മൂവിംഗ് കണ്ടെയ്നേഴ്സ് ആക്കിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ ഇന്നത് നടക്കുന്നില്ല. ദൈവത്തിന്റെ രാജ്യം അതിലൂടെ ഭൂമിയിൽ വരുന്നില്ല. ഇതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിപ്പേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അല്ലാണ്ട് ഞാനാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നോട് പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പൊ എങ്ങനെയാണ് ദൈവനാമം മഹത്വപ്പെടേണ്ടത്? മൂന്ന് പാട്ടുപാടി മാത്രമാണോ? പാട്ടുപാടുന്നതിൽ ആരാധിക്കുന്നതിലൊന്നും ദൈവത്തിനല്ലാണോ പറയുന്നത്? നമ്മളതിനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോയത്. യഥാർത്ഥ സന്ദേശത്തെ റീപ്ലേസ് ചെയ്താണ് അത് തെറ്റി അട്ടിമറിച്ചുകൾ. ദുഷ്ടനായ പിശാചിന് നമ്മൾ ഇരയായി മാറി. ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇത് മൂന്ന് രാജ്യത്താണ്. ആത്മാവ് ദൈവരാജ്യത്തിലും ദേഹി ഇതിന്റെ ഭൂമിയുടെയും ശരീരത്തിന്റെയും ആത്മാവിന്റെ ഇടയിൽ. അത് ലോകരാജ്യത്തിൽ, ലോകം അദൃശ്യമാണ്. അതാണ് ഇന്ന് പിശാചിന്റെ രാജ്യമായി മാറിയത്. തുടർന്ന് ശരീരം, ഇതാ ഈ ശരീരത്തിലുള്ള ശരീരമാണ് ദൈവത്തിന്റെ ആലയമായി മാറുന്നത്. രണ്ട് ആത്മീക രൂപ മുറികളായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നറാണ്, രണ്ട് ആത്മീക മുറികളുള്ള കണ്ടെയ്നർ. അതില് ഇതാ ആത്മാവിൽ ദൈവം വസിക്കുന്നു, ദേഹിയിൽ മനുഷ്യൻ വസിക്കുന്നു, ശരീരത്തിലൂടെ ഇതാ ഇവർ വെളിപ്പെടുന്നു, ശരീരത്തിലൂടെ വെളിപ്പെടുന്നു. എന്നാൽ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സകലരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി. എന്നാൽ ക്രിസ്തുവിലൂടെയുള്ള പ്രവർത്തനത്തിൽ ആ ദൈവ തേജസ് ആത്മാവിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. അപ്പോൾ ദേഹി ഞാനാണ് രാജാവെന്ന് പറഞ്ഞിരിക്കാം, ദേഹി വഴിമാറിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഇതാ ഏദൻ തോട്ടത്തിൽ വൈകിട്ട് ഇറങ്ങി നടക്കുന്ന ദൈവത്തെ പോലെ ആത്മാവിരുന്ന ദൈവം നമ്മുടെ ദേഹിയാവുന്ന ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങും. അങ്ങനെ ദൈവം നടക്കുമ്പോൾ ദൈവം നമ്മുടെ ശരീരത്തോടെ വെളിപ്പെടും ലോകത്തിന്. ഇതാണ് ബൈബിളിലെ സന്ദേശം, നമ്മൾ ആയിത്തീരേണ്ട സന്ദേശം. ഇതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അങ്ങനെയുള്ള സംഭവമാണ് ദൈവപുത്രന്മാർ സർവസൃഷ്ടികൾ ഈറ്റുന്നതോടെ കാത്തിരിക്കുക. എന്തിനു വേണ്ടി? ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. ദൈവം അകത്തുനിന്ന് വെളിപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. ഇതുകൊണ്ടാണ് റോമ 8:14 പറയുന്നത്, ദൈവാത്മാവാൻ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. മകനെ മകളെ, കുഞ്ഞെ, നീ അങ്ങനെയാണോ? അങ്ങനെയാണോ? അതോ നിന്റെ സ്വന്തം ചിന്താ നടക്കുകയാണ്? ദൈവാത്മാവിനാണോ നടക്കുന്നത്? ദൈവാത്മാവ് ഇന്ന് എന്തോ കുഞ്ഞെ നിന്നോട് പറഞ്ഞു. ദൈവാത്മാവ് ഇന്ന് എന്നെ എന്നോട് പറഞ്ഞാ നിങ്ങളോട് പറഞ്ഞു. ദൈവാത്മാവ് ഇന്നലെ എന്താ നിങ്ങളോട് പറഞ്ഞു? മിനിഞ്ഞാണെന്നോ നിങ്ങളോട് പറഞ്ഞു? ഒന്നും അറിയത്തില്ല അല്ലെ? ആ ഭാഗത്ത് നിങ്ങൾ ബാരനാണ്, മച്ചിതലമാണ്. അങ്ങനെയെങ്കിൽ ഈ നാളിൽ അങ്ങനെ ആകരുത്. എന്ത് ചെയ്യണം? അവിടെ ഫ്രൂട്ട്ഫുൾ ആകാൻ എന്ത് വേണം? യേശുവിനെ അനുഗമിക്കാൻ തുടങ്ങണം. യേശുവിനെ
ആരാധിക്കുന്ന പൈതലെ, ദേർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. പക്ഷെ അതല്ല യേശു പറഞ്ഞ സന്ദേശം. ഒരു പ്രാവശ്യം പോലും ബൈബിൾ അത് പറഞ്ഞിട്ടില്ല. പകരം യേശു സ്വന്തം വാഗുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പകരം ശ്രദ്ധിച്ചു കേൾക്കുക, യേശു 22 പ്രാവശ്യം സുവിശേഷങ്ങളിൽ മാത്രം യേശു പറഞ്ഞത് ഫോളോ മീ, എന്നെ അനുഗമിക്ക, എന്നെ അനുഗമിക്ക. എന്നാൽ അത് പറയുന്ന ചുരുക്കം ചില ദൈവദാസന്മാർ 22 പ്രാവശ്യം 4 സുവിശേഷങ്ങളിൽ മാത്രം. പ്രിയ സഹോദരങ്ങളെ, അട്ടിമറിക്കപ്പെട്ട ഒരു വിശ്വാസം, പിശാചിന് അട്ടിമറിക്കപ്പെട്ട വിശ്വാസം. ഇനി അങ്ങനെ ആകരുത്. യേശു പറയാണ് ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു. അപ്പോ ഇവര് യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയും ഒരാരാധനയിലും ഒതുക്കിക്കണം. ടാലിയാകുന്നില്ല ആ സംഭവം, ആരാധനയിൽ ഒതുക്കിക്കണം. എന്ന് പറയാണ്, ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത്, ഞാൻ പറയുന്നത് യേശു പറയുന്നത്. അപ്പൊ യേശു പറയുന്നത് ആരും ചെയ്യുന്നില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ആരാധിക്കുന്നവർ ചെയ്യുന്നു. രണ്ടും രണ്ടായി പോയി. ഇവർ ആരാധിച്ച് ആരാധിച്ച് സ്വർഗരാജ്യത്തിൽ കയറാൻ നോക്കുന്നു. യേശു പറഞ്ഞു സ്വർഗരാജ്യത്തിൽ കയറുന്നത് കാരണമെങ്കിൽ ഞാൻ പറയുന്നത് ചെയ്യണം. ഞാൻ എന്താ പറഞ്ഞത്? ഇത് തന്നെ വേറാണ് മത്തായി 20 കിടക്കുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നത്. ഇനി എന്താണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ മത്തായി 20:21 പോയാൽ മതി. അവിടെ പറയുന്നു, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം അതാ ഞാൻ പറഞ്ഞത്. എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം, ഇതേ വാക്ക് തന്നെ അവിടെ കിടക്കുന്നത്. പറയുന്നത് മാറ്റിയിട്ട് അവിടെ പറയുന്നത് എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതാ സ്വർഗാദിക്ക്. അപ്പൊ ടാലി ആകാത്ത ഒരു ക്രിസ്തീയ ജീവിതം, ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോ യേശു പറയുന്നത് നമ്മൾ ഇത് ടാലി ആകുന്നില്ല, ഒത്തുവരുന്നില്ല. നാം അട്ടിമറിക്കപ്പെട്ട വ്യക്തിത്വങ്ങളായി ഇനിയും തുടരാതെ ഞാൻ ഈ ബൈബിളെ മാറോടമിക്കുന്നു. ഈ ബൈബിളിൽ പറയുന്നത് ആസ് ഇറ്റ് ഈസ് ആയിട്ട് എന്റെ ഗുരുക്കന്മാർ പണ്ട് എന്നെ പഠിപ്പിച്ചപ്പോ ഇതാ പഠിപ്പിച്ചേ. അത് ഫോളോ ചെയ്യുവാൻ സ്വർഗത്തിൽ എന്നെ സഹായിക്കും. അവരിത് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ദൈവം അവരെ കുറിച്ചും ആഗ്രഹിക്കും. അവരും അത് ഫോളോ ചെയ്യട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം ദൈവം നമ്മുടെ കയ്യിൽ തന്നില്ലേ? ഈ വചനം അനുസരിച്ച് ഇതാ എന്താണ് ഞാൻ പറയുന്നത്. ഇതാണ് മത്തായി 7:21. ഇവിടെയും അവിടെയും പറയുന്നു, ഇതാ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അതേ രംഗമാണ് കർത്താവിടെ കൊടുക്കുന്ന മത്തായി 7:21. കർത്താവ് പറയുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അതിന്റെ അത് ഈ ജനം ആ ഒരു തലത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നു, നല്ല കാര്യം, വേണ്ടത് തന്നെ. തുടർന്ന് ആ യേശുവിനെ ആരാധിച്ച് 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 ജീവിതം തീർന്നു. കർത്താവ് പറയുന്നു അത് തെറ്റാണെന്നല്ല പറയുന്നത്, അവരേവരും അല്ല, അവരേവരും അല്ല. അപ്പൊ നമുക്ക് ആ അല്ല എത്ത കൂട്ടത്തിലായി നിൽക്കണോ അതോ സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന കൂട്ടത്തിലായി നിൽക്കണോ? മക്കളെ, നിങ്ങൾ തന്നെ തീരുമാനിക്കും ഏത് കൂട്ടത്തിലായി നിൽക്കണം, ഏത് കൂട്ടത്തിലായി നിൽക്കണം. എഴുതിയിരിക്കുകയാണ് അവരല്ല, പിന്നെ ആരാണ് കർത്താവ്? ഒരു ചോദ്യം ചോദിക്കും, പിന്നെ ആരാണ് കർത്താവ്? ഞാനീ ആദ്യത്തെ കൂട്ടത്തിലാണ്, കാരണം എന്റെ ചുറ്റുമുള്ള സഹോദരങ്ങള് ദൈവദാസന്മാരെല്ലാം അങ്ങനെ ചെയ്യണം ഞാൻ കണ്ടത്. പിന്നെ ഏത് കൂട്ടത്തിലാണ്? എന്താ പറയുന്നത്? എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. അപ്പൊ യേശു എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഇത് തന്നെ പറഞ്ഞ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? ഒന്ന് അടുത്ത് അറിയാമെങ്കിൽ അടുത്തേക്ക് വ്യക്തിയോടൊന്ന് പറഞ്ഞേ. അല്ല, മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർക്ക് ഞാൻ ഡോക്ടറാകുവാണ് ഇഷ്ടോ ഡോക്ടറാകുകയാണെന്നുള്ള ചിന്ത പോകെങ്കിലും അറിയണമല്ലോ. അല്ലാതെ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നവർക്ക് എന്തിനാണ് നീ മെഡിക്കൽ കോളേജിൽ പോയി, എന്തിനാണ് നീ മെഡിക്കൽ കോളേജിൽ പഠിക്കും? ഒരു രസമല്ല ബ്രദറെ, എല്ലാവരും പഠിക്കുന്നു, ഞാനും പഠിക്കും. അടുത്ത ആളോടൊന്ന് പറഞ്ഞേ, എന്തിനാ, എന്താ പിതാവിന്റെ ഇഷ്ടം? ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് അറിയാൻ പാടില്ലെന്നുള്ള കാര്യം? നിങ്ങൾ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് മനസ്സിലായില്ലേ എന്താണ് ദാവീദിന്റെ പിതാവിന്റെ ഇഷ്ടം? മനസ്സിലായല്ലോ, അട്ടിമറിക്കപ്പെട്ട വിശ്വാസം കിടന്ന് മനസ്സിലായല്ലോ. ഓർമ്മയില്ലല്ലോ എന്തിനാ, എന്താണെന്ന് ദാവീദിന്റെ പിതാവിന്റെ ഇഷ്ടം? അട്ടിമറിക്കപ്പെട്ട വിശ്വാസം, അതുകൊണ്ട് അറിയാൻ പാടില്ല. ഇനി പറഞ്ഞുതരാം. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചിന്തിച്ചതാ യേശു 53. എപ്പോഴും എപ്പോഴും കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താത്തവർ അങ്ങനെ ആകരുത്. നമ്മൾ ഈ കൂട്ടത്തിൽ ഒരു സ്ത്രീകളും അങ്ങനെ ആകരുത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും അങ്ങനെയാണ്. യേശു 53:10 എന്താണ് കർത്താവ് പറഞ്ഞ പിതാവിന്റെ ഇഷ്ടം? അവിടെ എഴുതിയിരിക്കുന്നു, എന്നാൽ അവനെ തകർത്തുകളോ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ ഇഷ്ടം ഉണ്ടോ?
എന്താണത്? അവൻ അവനെ കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ അകത്യാഗമായി തീർന്നത് അവൻ സന്തതിയെ കാണും, ദീർഘായുസ് പ്രാപിക്കും. യഹോവയുടെ ഇഷ്ടം. രണ്ട് പ്രാവശ്യം ആ വാക്യത്തിൽ യഹോവയുടെ ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞു. രണ്ട് പ്രാവശ്യം യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇത് തന്നെ യേശു പറഞ്ഞേ, എന്നെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നതല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? സന്തതി, സന്തതി, സന്തതി. തന്നോട് കൂടെ ഇരിക്കുന്ന, തന്നോട് മാറിനോട് ചേരുന്ന ഒരു സന്തതി. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ ശ്രദ്ധിച്ച ഫിലിപ്പ് തന്നെ ഇറക്കി ശ്രദ്ധിക്കുന്നുണ്ട്, തന്റെ മോളുടെ കുഞ്ഞ് താൻ ആ പിതാവ് തന്റെ മടിയിലിരുത്തിക്കൊണ്ട് കുറച്ചു നേരമൊക്കെ അവനിരുന്നു. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവൻ ഇരിപ്പ് മാറി നെരുവിനി കൊള്ളാൻ തുടങ്ങി, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോ ഇതാ ആ പിതാവിന്റെ കൈ വെട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്, പിതാവ് ഇങ്ങനെ കൈ നീട്ടുന്നുണ്ട്. കാരണം പിതാവിന്റെ ഹൃദയം തന്റെ കുഞ്ഞിനോട് കൂടിയിരിക്കുക, തന്റെ കുഞ്ഞിനോട് കൂടിയിരിക്കുക. പക്ഷെ കുഞ്ഞിന്റെ ഹൃദയം വേറെ ഇങ്ങോട്ടേക്ക് പോകും. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് സന്തതിയെ കാണാൻ, സന്തതിയെ കാണാൻ. അതിനുവേണ്ടിയാണ് കാൽവരി യേശുവിനെ തകർത്ത് കളഞ്ഞത്. അവനെ തകർപ്പാൻ യഹോവയ്ക്ക് ഇഷ്ടമായി, കാരണം അതിലൂടെ സന്തതിയെ കാണും. പക്ഷെ കാൽവരി ക്രൂശിലെ ആഗത്തോടെ സന്തതിയെ കണ്ടില്ല. സന്തതിക്ക് വേണ്ടിയുള്ള വഴിയൊരുങ്ങി, വഴിയൊരുങ്ങി അവിടെ തന്റെ രക്തത്താൽ താൻ സഭയെ സമ്പാദിച്ചു. അപ്പോസ്തലപ്രവൃത്തി 20:28 അവിടെ 20 വചനം പറയുന്നു, കാൽവരി ക്രൂശിലൂടെ തനിക്കൊരു മണവാട്ടിയെ സമ്പാദിച്ചു, ഇനി കുഞ്ഞുണ്ടാകാൻ ബുദ്ധിമുട്ടില്ല. ആ ഒരു പ്രോസസ്സാണ് വെളിപ്പാട് 12 ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നത്. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, ക്രിസ്തുവിനെ അണിഞ്ഞ ഒരു സ്ത്രീ. ഏതൊരു സ്ത്രീയും തന്റെ ഭർത്താവിനെ അണിഞ്ഞ ഭർത്താവ്, ആ സ്ത്രീയുടെ പേര് മിനി എന്നാണെങ്കിൽ, ഭർത്താവിന് ജോസഫ് എന്നാണെങ്കിൽ മിനി ജോസഫ്, ഭർത്താവിനെ അണിഞ്ഞത്. ഹല്ലേലൂയ. ആ സ്ത്രീ ഗർഭിണിയാണ്. ആ സ്ത്രീയുടെ ഉള്ളിൽ ഇതാ പിതാവിന്റെ ഇഷ്ടമുണ്ട്, ഒരാൺകുട്ടി അതിൻ്റെ ഉള്ളിൽ. ആൺകുട്ടിയായി നമ്മൾ ഇപ്പോൾ സ്ത്രീയോ വിളിക്കപ്പെട്ട ഒരു കൂട്ടമാണെങ്കിൽ, ആ ആൺകുഞ്ഞോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ്. ആ കുട്ടി പ്രസവിക്കും, ആ സ്ത്രീ പ്രസവിക്കും, കുട്ടി ദൈവത്തിന്റെ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടും. സകല രാഷ്ട്രങ്ങളെ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കാനുള്ള ക്രിസ്തു തലയായ ജയം പ്രാപിച്ച കൂട്ടത്തെയാണ് ആ ശിശുവിലൂടെ കാണിക്കുന്നത്. പ്രിയ മകനെ, പ്രിയ മകളെ, ഇതാ ദൈവത്തിന്റെ ഇഷ്ടം, ഇതാ ദൈവത്തിന്റെ ഇഷ്ടം. ഇത് നിനക്കറിയാമോ കുഞ്ഞെ? നിനക്കിത് അറിയാമോ? ഇതറിയില്ലെങ്കിൽ നീയും അട്ടിമറിക്കപ്പെട്ടവനാണ്, അട്ടിമറിക്കപ്പെട്ടവനാണ്. ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കാതെ, ക്രിസ്തു പറയാത്തത് വിശ്വസിക്കുന്ന ചതിക്കപ്പെട്ട ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിലാണ് നീ. എന്നാൽ ഈ നാളുകളിൽ നമ്മൾ അങ്ങനെയാകരുത്, ഈ നാളുകളിൽ നമ്മൾ അങ്ങനെയാകരുത്. ഇതാ ഈ നാളുകളിൽ ക്രിസ്തു നമ്മളെ നയിക്കുകയാണ്, ക്രിസ്തു നമ്മളെ നയിക്കുകയാണ്. ആ നയിക്കുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മളെ പിതാവിങ്കിലേക്ക് നടത്തുകയാണ്. സ്ക്രീനിൽ വന്നൊരു രംഗമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സകലത്തിലാക്കും കാരണഭൂതനുമായ ആരാണത്? പിതാവായി ദൈവം. അനേക മക്കളെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, നമ്മൾ ഓരോരുത്തർ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകൻ ആരാണ്? അദ്ദേഹം കർത്താവായ യേശു. അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായി. ഇതാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് ബൈബിളിലെ സന്ദേശം മക്കളെ. അല്ല, 3 പാട്ട് പാടി ക്രിസ്തുവിനെ ആരാധിച്ച് അവസാനിപ്പിച്ച് പോകാനല്ല ഈ ബൈബിള് പറയുന്നത്. അങ്ങനെ ഇതിന് പറഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ അടിസ്ഥാന പുസ്തകം ഏതാണ്? ക്രിസ്തു പറഞ്ഞതായി പറയുന്നത് എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം. സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം എന്താ? സന്തതിയെ കാരണമാവും. അതെപ്പോഴാ കാണുന്നേ? വെളിപ്പാട് 27 പറയുന്നു, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. ഏത് ജയിക്കുന്നവൻ? പിശാചിന്റെ അട്ടിമറികളെ എല്ലാം ജയിച്ച് നീ കടന്നു പോവാനേ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നിന്നെ സഹായിക്കാം. I will be with you. You will never be defeated. I will be with you. ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ പരാജയപ്പെടത്തില്ല. കാരണം ദൈവം ജനിച്ച നോക്കായി ലോകത്തെ ജയിക്കുന്നു. Hallelujah. അപ്പൊ ഈ നാളുകളിൽ വെളിപ്പാട് 27 നിങ്ങൾ മനസ്സിലാക്കണം. അതൊന്നും കേട്ടാലും ആരും അത് റിപ്പീറ്റ് പോലും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, അതായത് MBBS 5 വർഷം പഠിച്ച ഡോക്ടറാകും എന്ന് പറയുന്ന കോളേജിലാണ് അവർ പഠിക്കുന്നത്. ഇല്ല, MBBS 5 വർഷം പഠിച്ചോണ്ട് നീ ഡോക്ടറാകത്തില്ല, നീ ജയിച്ചാലും നീ ഡോക്ടറാകും. വെളിപ്പാട് 27 പറയുന്നു, ജയിക്കുന്നവന് അവകാശമാക്കും. അങ്ങനെയാണോ ഈ ബൈബിൾ പറയുന്നേ? അതോ ഇന്ന് പറയുന്ന പോലെ യേശുവിന് 3 പാട്ട് പാടി ദൈവം എന്ന് പറഞ്ഞ് സ്തുതിച്ചാൽ കിട്ടുമെന്നാണോ ഈ ബൈബിൾ പറയുന്നത്? എന്നെ ഒന്ന് കാണിച്ചു തരാം. അട്ടിമറിക്കപ്പെട്ട വിശ്വാസം, യഥാർത്ഥ കാര്യത്തെ അട്ടിമറിച്ച് വേറൊന്നാക്കി അവതരിപ്പിക്കും. ഹല്ലേലൂയ.
സഹോദരങ്ങളെ, ദേവദാസന്മാരെ, ഏത് വ്യക്തിത്വമാകട്ടെ, തിരുത്തപ്പെടാൻ തയ്യാറുള്ള ഒരു മനസ്സുമാകട്ടെ ഞാൻ നിൽക്കണം. പബ്ലിക്കായിട്ട് നിങ്ങളോട് പറയും, ഇതല്ല ദൈവവചനത്തിൽ പറയുന്നതെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് കൊടുക്കുക, ഇന്ന വചനപ്രകാരം, ഇന്ന വചനപ്രകാരം, ഇന്ന വചനപ്രകാരം, ഈ ദേവദാസൻ പറഞ്ഞതല്ല ബൈബിളിലെ സന്ദേശം, താഴെ എഴുതി, ഞാൻ അത് കേട്ട് പഠിച്ച് ഞാൻ അതിൽ വിശ്വസിക്കും. ബൈബിളിൽ നിന്ന് പറയുന്നതായിരിക്കും, ജനത തെറ്റിക്കരുത്. ഒരല്പസമയം നമുക്കുള്ളൂ, നമ്മൾ നാശത്തിലേക്ക് പോകും, നമ്മളെ കേൾക്കുന്ന ജനവും നാശത്തിലേക്ക് പോകും. ക്രിസ്തു എന്തു പറഞ്ഞോ അത് തന്നെ പറ, ക്രിസ്തു ഏത് വാക്കുകളെ അറിയിച്ചോ അത് തന്നെ അറിയിക്കുക. ആ ക്രിസ്തുവിന്റെ കാഴ്ചവടുകളെ പിന്തുടര. ക്രിസ്തുവിന്റെ ഉള്ളിൽ ദൈവം വസിച്ചതുപോലെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കണം, ക്രിസ്തുവിന്റെ തലയായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും. ഇതാണ് കർത്താവ് പറഞ്ഞേ, നിങ്ങൾ എന്നെ വചനം അനുസരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് വാസമുറപ്പിക്കും. അപ്പൊ മനുഷ്യൻ ഒരു സ്പിരിറ്റ് കണ്ടെയ്നറാണ്. ദൈവം വസിക്കാൻ, ദൈവമാത്മാവ ദൈവം വസിക്കാൻ ഉണ്ടാക്കിയതാ. ഇതിൽ നിന്ന് പിശാചല്ല വസിക്കേണ്ട, നമ്മുടെ സ്വയമല്ല നമ്മൾ വസിക്കേണ്ട. ദൈവം വസിക്കുമ്പോൾ ആ ദൈവത്തെ അസിസ്റ്റ് ചെയ്യുവാൻ, എ ലൈഫ് ഓഫ് ഗോഡ് ഓൺ എർത്ത്, ദെൻ വാട്ട് വി വിൽ ഡു, വി വിൽ അസിസ്റ്റ് ഗോഡ് ഇൻ ദ ഡേ ടു ഡേ ലൈഫ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. ദൈവം നമ്മളിവിടെ ജീവിക്കണം, നമ്മൾ അതിന് ദൃസാക്ഷികളായിത്തീരുന്നു ദൈവം ജീവിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തോട് പറഞ്ഞു, വെരി ഗുഡ്, വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ് യു മൈ ഫാദർ. Lord Jesus, I appreciate you. What a great life. Hallelujah. ഓരോ ദിവസം ദൈവം നമ്മളിവിടെ ജീവിക്കുന്ന നമ്മൾ കാണണം. ഹല്ലേലൂയ. നമ്മൾ അസിസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട്? ഈ ശരീരം കൊണ്ട്, ദൈവം തന്നെ ശരീരം കൊണ്ട് അസിസ്റ്റ് ചെയ്യണം. അങ്ങനെ ഈ ശരീരത്തിൽ ജീവിക്കാനുള്ളത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ജീവിക്കാൻ ഉപയോഗിക്കുന്ന ശരീരത്തിന് ആവശ്യമായതെല്ലാം ദൈവം തന്നിരിക്കും. ഇതുകൊണ്ടാ കർത്താവ് പറഞ്ഞ, മുമ്പേ നീ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവം നിന്നോട് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ എന്ത് തിന്നു, എന്ത് കുടിക്കും, എന്ത് ഒടുക്കും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഉപയോഗിക്കുന്ന ശരീരത്തിന് വേണ്ടതെല്ലാം ദൈവം ചെയ്യും, പക്ഷെ നീ ഉപയോഗിക്കുന്ന ശരീരത്തിനാണെങ്കിൽ നീ ചെയ്യും. അങ്ങനെ ഒരു തീരുമാനം ആർത്തിന് വന്നപ്പോഴാണ് പറഞ്ഞത്, നിന്റെ നെറ്റിയിലെ ഏർപ്പൊന്ന് നീ ഉണ്ടാക്കി. പ്രിയ സഹോദരങ്ങളെ, ധാരാളം 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 ഇനിയും പറയാനുണ്ട്. അട്ടിമറിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതവും ചതിക്കപ്പെട്ട ക്രിസ്ത്യാനികളും, ഈ ഒരു തലത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുക, ഈ ഒരു തലത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, എനിക്കും അറിയാം, യേശുവിനെ പോലെ, പൗലോസിനെ പോലെ എന്റെ ജീവിതവും ദൈവവചന പ്രകാരം അതിനെ എതിർ നിൽക്കുന്ന വ്യക്തിത്വങ്ങളാൽ അപകടത്തിലാണ്. പക്ഷേ ഈ ജീവിതത്തെ ഞാൻ വിലയേറിയത് എഴുതുന്നില്ല. എനിക്ക് ഓൾറെഡി കർത്താവ് ക്രിസ്തുവിൽ കാൽവരി ക്രൂശിൽ മറ്റൊരു ജീവിതം തന്നിട്ടുണ്ട്. ഒരു ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ പുതിയ സൃഷ്ടിയാണ്. ഹല്ലേലൂയ. ജീവിക്കുന്നിടത്തോളം കാലം ഭൂമിയിൽ ദൈവത്തിന്റെ ഉപ്പായി, ദൈവത്തിന്റെ പ്രകാശമായി നിലകൊണ്ട് അതിവേഗം പപ്പയുടെ അടുക്കിലേക്ക് പോകാൻ ആഗ്രഹത്തോട് തന്നെയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ ശ്രമം. പക്ഷെ എപ്പോഴും തിരുത്തപ്പെടാൻ തയ്യാറ, മനസ്സുമതിക്ക് രൂപാന്തരപ്പെടാൻ തയ്യാറ്. എങ്ങനെ? വചനപ്രകാരം മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, എവിടെയെങ്കിലും തിരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ വചനം കൂട്ടിയത് മാത്രം കമന്റ് എഴുതുക, അല്ലാതെ ഉണ്ടയില്ല വെടിപൊട്ടിക്കരുത്, വായിൽ തോന്നണൊക്കെ വിളിച്ച് പറയരുത്. ഹല്ലേലൂയ. അങ്ങനെ വചനത്തോട് ചേർന്ന് നിങ്ങൾ കൈകൾ അറിയിക്കുന്നതെങ്കിൽ, എവിടെയെങ്കിലും തിരുത്തപ്പെടുന്നുണ്ടെങ്കിൽ തിരുത്തപ്പെടാൻ തയ്യാറായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, അല്ല ഈ വചനം കേട്ട വരുന്ന സത്യമാണ് എന്ന് ഹൃദയത്തിൽ ബോധ്യത ദൈവം തരുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, ഇതാ ആ വചനത്തിന്റെ ഉള്ളിൽ നമുക്ക് നമ്മളെ തന്നെ അറിയാം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. Father, we thank you. Ella kannu madite. Hallelujah. Oh Lord, hallelujah. Atti marikkappetta Christiye ulpathiyil edanil mudal aarambichu da chadikkappetta Christiyane avarude jeevitham Bible il parayunna jeevithavumayi tallyayi pogatha oru vamban. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ആഹ്വാനം തരും. ഓ ലോർഡ്, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു. ഇതാ സ്വർഗീയ പിതാ, ഞങ്ങളെ തന്നെ സമർപ്പിക്കും. എല്ലാ കുഞ്ഞുങ്ങളും ദൈവസന്ധിയിൽ സമർപ്പിച്ചാട്ടെ. എല്ലാവരും ദൈവസ്ഥലങ്ങളിൽ ഏൽപ്പിച്ച കഥാവേ സത്യം അറിയുമ്പോൾ സത്യം ഞങ്ങളെ സ്വന്തമാക്കുമെന്നല്ലോ പറഞ്ഞു. അതിനായി ഞങ്ങളെ തന്നെ ദൈവങ്ങൾ കർത്താവിന്റെ ദാസൻ ക്രിസ്തി ദാനിയൽ ഈ സമയത്ത് ഈ സമർപ്പിക്കപ്പെട്ട മക്കളെല്ലാം ഓർത്തുകൊണ്ട് ഫേസ്ബുക്കിലും മറ്റു സോഷ്യൽ മീഡിയയിലും എല്ലാം ഉള്ള മക്കളെ ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസൻ ക്രിസ്തി ദാനിയൽ ഈ ലൈനിലുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോ പ്രാർത്ഥിക്കട്ടെ. അദ്ദേഹം ഇല്ല എങ്കിൽ കർത്താവിന്റെ ദാസൻ നോബട്ട്
പ്രാർത്ഥിക്കും. നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു സ്വർഗീയ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ മുൻപില് പകരം വെക്കുവാനായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. അങ്ങയുടെ കരുതലിന്റെ മുൻപില് ഞങ്ങൾക്ക് പകരം തരാനായിട്ട് ഒന്നുമില്ല. കർത്താവേ, ഞങ്ങളെ സമ്പൂർണമായിട്ട് അങ്ങയുടെ മുൻപില് താഴ്ത്തി സമർപ്പിക്കുക. അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവിന് ദോഷന്മാരായ ഞങ്ങളോട് ഇത്രത്തോളം മനസ്സലിവ് കാണിക്കുവാൻ കർത്താവേ, പിതാവേ, ഞങ്ങളെ കേൾപ്പിക്കുന്ന അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് അങ്ങയുടെ ആഗ്രഹങ്ങൾക്കായിട്ട് അങ്ങയുടെ കർത്താവേ ആലോചനകൾക്കായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്, നന്ദി പറയാണ്. അപ്പ ഞങ്ങൾക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് മറ്റെന്ത് തരാൻ കഴിയും കർത്താവേ? പിതാവേ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ, എല്ലാം അങ്ങയുടേതാണല്ലോ, ഞങ്ങളും അങ്ങയുടേതാണ്. അതുകൊണ്ട് പിതാവേ, ഇന്ന് വിശുദ്ധ പകൽക്കാലം എന്റെ സ്വർഗത്തിലെ പിതാവായ ദൈവം അങ്ങയുടെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച അങ്ങയുടെ ഇഷ്ടത്തിനായിട്ട് അങ്ങയുടെ ആലോചനകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുവാൻ വരം ലഭിച്ചവരായ ഞങ്ങൾ ഭാഗ്യവാന്മാരാണപ്പ. ഈ ഭൂമിയില് മറ്റെന്ത് കിട്ടുന്നതിലും കൂടുതൽ ഭാഗ്യം ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം തേനിലും തേൻകട്ടയിലും മധുരമേറിയ അങ്ങയുടെ വചന സത്യങ്ങളെ കേൾക്കുവാൻ ആയുസ്സും ആരോഗ്യവും സമയവും സന്ദർഭവും ഞങ്ങൾക്ക് ലഭിച്ചതിനായിട്ട് സ്തോത്രം. പിതാവേ, വചനം കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, ഞങ്ങളുടെ സമ്പ്രദായങ്ങളെ പിൻപറ്റുന്നവരായിട്ടല്ല, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ സഭകളോ സംഘടനകളോ ഞങ്ങൾക്ക് ഞങ്ങളോട് എന്ത് പറയുമെന്നല്ല, ഞങ്ങൾ സ്വർഗീയ പിതാവിന് വേണ്ടി ഉറച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തികളായി ഇന്ന് പകൽക്കാലം ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന ഓരോ ജീവിതത്തെയും എന്റെ സ്വർഗത്തിലെ ദൈവം രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. ഈ അവസാന നാളുകളിൽ കർത്താവെ ഈ ശബ്ദം കേട്ട് ഈ സത്യം തിരിച്ചറിഞ്ഞ ഓരോ വ്യക്തികളും അവരായിരിക്കുന്ന മേഖലകളിൽ പിതാവെ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുന്ന വ്യക്തികളായി തീരുവാൻ ഞങ്ങളുടെ സ്വർഗീയ പിതാവിന് വേണ്ടി അനേകം മനുഷ്യരെ പിടിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. അതിനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കുന്ന അങ്ങയുടെ ദാസിനു വേണ്ടി നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഇത് മനുഷ്യരാൽ പ്രാപിച്ചതല്ല, ഞങ്ങളുടെ കർത്താവെ പാരമ്പര്യമായി കിട്ടിയതല്ല, ഞങ്ങളുടെ പൂർവികന്മാരിൽ നിന്ന് ലഭിച്ചതല്ല, അങ്ങയുടെ പുത്രനായിരിക്കുന്ന ഞങ്ങളുടെ തലയായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾ പ്രാപിച്ചെടുക്കുന്ന ഈ സത്യങ്ങളെ ഞങ്ങൾ അറിഞ്ഞനുസരിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും പിതാവേ, ബലഹീനരാണപ്പ, ശക്തിയില്ലാത്തവരാണ്, അങ്ങയുടെ ഇഷ്ടം നിറയ്ക്കുവാനുള്ള ഒരു കണ്ടെയ്നേഴ്സ് ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതം അട്ടിമറിക്കപ്പെട്ടു കർത്താവേ. ഞങ്ങൾ ജനിച്ച് വളർക്കപ്പെട്ടതായിരിക്കുന്ന ഞങ്ങൾ സഭകളെന്ന് പറയുന്നതായിരിക്കുന്ന സമൂഹം ചതിക്കപ്പെട്ട് കിടക്കുകയാണ്. ഞങ്ങളും ചതിക്കപ്പെട്ടവരായിരുന്നു, എന്നാൽ കൃപയാൽ 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 കൃപ മാത്രമാണപ്പ, ആ കൃപയാൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞങ്ങൾ കേട്ട് മനസ്സിലാക്കി വിശ്വസിച്ച് അതിനെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അപ്പ ഇതിലും വലുതായിട്ട് ഞങ്ങൾക്ക് ഇനി ഈ ഭൂമിയിൽ ഒന്നും കിട്ടാനില്ലപ്പ. ഞങ്ങൾക്ക് ഈ ഭൂമി മുഴുവൻ എഴുതി തന്നാൽ ഞങ്ങൾക്ക് ഈ സന്തോഷം കിട്ടുകയില്ല. ഞങ്ങൾ ദൈവരാജ്യത്തിലെ പൗരന്മാരാണ്, ദൈവരാജ്യത്തിലെ പൗരന്മാരാണ് ഞങ്ങൾ ഈ ശബ്ദപരിധി കേട്ടിരിക്കുന്നത്. അതിനെ ഏറ്റെടുത്തിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവരാജ്യത്തിലെ പൗരന്മാരായിട്ട് അങ്ങയുടെ ഇഷ്ടം ഈ ഭൂമിയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ പാത്രങ്ങളായി ഞങ്ങൾ നിറഞ്ഞു കഴിയാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കൂടെ അങ്ങയുടെ ഇഷ്ടം ഈ ഭൂമിയിൽ കർത്താവെ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങളെങ്ങനെ വെറുതെ ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, അട്ടിമറിക്കപ്പെട്ടവരായിട്ടല്ല, ചരിക്കപ്പെട്ട ക്രിസ്തീയ സമൂഹത്തിൽ നിൽക്കുന്നവരാണെങ്കിലും അതിന്റെ മധ്യ കർത്താവെ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുന്നവരായി നിൽക്കുവാൻ ഗിദയോനോട് പറഞ്ഞതുപോലെ, ഗിദയോനെ നീ ഈ ധൈര്യത്തോടെ പോക എന്ന് പറയുവാൻ കർത്താവെ ഞങ്ങൾക്ക് കിട്ടിയതായിരിക്കുന്ന ആ സ്വർഗീയ കാഴ്ചപ്പാട് സ്വർഗീയ വെളിപ്പാടിൽ കൂടെ ഞങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ ജീവിതം ഹോമിക്കപ്പെട്ടാലും ഞങ്ങൾ ഇന്ന് കർത്താവിനോട് കൂടെ ആയിരിക്കുമെന്നുള്ള ആ പൂർണ്ണ ധൈര്യത്തോടുകൂടെ ആ ഉടർപ്പും നിശ്ചയത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേട്ട, ഈ മെസ്സേജ് കേട്ട, കർത്താവ് ഈ സന്ദേശം ശ്രവിച്ച ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരായിരിക്കുന്ന മേഖലകളിൽ, അവരായിരിക്കുന്ന ദേശത്ത്, അവരായിരിക്കുന്ന ഭവനങ്ങളിൽ ഒരു ജ്യോതിസിനെ പോലെ കർത്താവെ അനേകരെ ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന മുഖാന്തരമായി തീർക്കുന്നു എന്ന ആ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അതിന് ഞങ്ങൾക്ക് മുഖാന്തരമായിട്ട് അങ്ങ് കർത്താവെ അങ്ങയുടെ ആലോചനകളെ ഞങ്ങൾക്ക് പങ്കുവെക്കുവാൻ അങ്ങ് അഭിഷേകം ചെയ്ത അങ്ങയുടെ പ്രിയദാസനായിട്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ അന്ത്യകാലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രവാചകനെ എന്റെ സ്വർഗത്തിലെ ദൈവമേ ഈ കൊച്ചു കേരള കരയില് മലയാളികൾക്ക് കർത്താവെ അങ്ങ് തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. കേട്ടത് ഞങ്ങൾക്ക് കർത്താവെ ഞങ്ങൾക്ക് ന്യായവിധിക്ക് കാരണമായി തീർന്നു. ഞങ്ങൾ ചതിക്കപ്പെടുവാൻ ഇടവരരുത് കർത്താവെ, അത് ഞങ്ങൾക്ക് വിശ്വാസമായി മാറട്ടെ. കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസമായി മാറട്ടെ കർത്താവെ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായി തീരുവാൻ കർത്താവെ പ്രായോഗിക തലത്തിൽ അതിനെ കൊണ്ടുവരുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ സമ്മതിക്കുന്നു, ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്. എന്നാൽ ബലഹീനരെ കുറവുള്ളവരെ ബലഹീന ബലപ്പെടുത്തുന്ന, കുറവുള്ളവരെ കുറവില്ലാത്തവരാക്കി തീർക്കുന്ന ഞങ്ങളുടെ ക്രിസ്തു യേശുവിന്റെ അവലിയ കൃപ ഞങ്ങളോട് കൂടിയിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും നടത്തപ്പെടുന്ന ഓരോ വ്യക്തികളായി തീരുമോ. ഈ ശബ്ദ കാഴ്ച പരിധിക്കുള്ളിൽ ഇരിക്കുന്ന സകല വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥന. സ്വർഗം ശ്രദ്ധയോടെ കേട്ടതിനായി സ്തുതിക്കുന്നു. ഈ ശബ്ദം അവിടത്തോളം എത്തിയിരിക്കാലും നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ രക്ഷിതാവും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു തന്ന അങ്ങയുടെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധമായ നാമത്തിൽ യാചിക്കുമ്പോൾ ദയമൂലം കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.
അമ്മേൻ അമ്മേൻ അമ്മേൻ. കർത്താവ് പ്രിയ സഹോദരങ്ങളെ നമ്മളോട് സംസാരിച്ചല്ലോ, നമ്മളോട് ഇടപെട്ടല്ലോ. ഈ സന്ദേശം ഏവർക്കും അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതൊരു സന്ദേശം മായി സാധാരണ രീതിയിലുള്ള സന്ദേശമായി അതമ്പതിപ്പിക്കാതെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, ദേവദാസന്മാരെ നമ്മുടെ ജീവിതമായി ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ആഴമായി ആഴമായി സ്നേഹിക്കുന്നു. കർത്താവ് കൂട്ടായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. അങ്ങനെ നിങ്ങളും ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.